ഈ മൂന്ന് പ്രഭാതങ്ങളിലായിട്ട് മൂന്ന് പഠനങ്ങളാണ്
നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് of how Satan came to people and attacked them.
സാത്താന് ആളുകളെ സമീപിച്ച് എങ്ങനെയാണ് അവരെ നശിപ്പിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് തിരുവഴുത്തില് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള മൂന്ന് സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ഈ പഠനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്.
Paul said, we're not ignorant of Satan's tactics.
പൗലോസ് പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
And none of us should be ignorant of Satan's schemes.
സാത്താന്റെ ഈ തന്ത്രങ്ങളെ പദ്ധതികളെ നാം ആരും അറിയാതെ പോകരുത്.
Because we've got the word of God.
കാരണം നമുക്ക് ദൈവവചനം നമ്മുടെ കൈവശമുണ്ട്.
Because we have the word of God, we can have light on understanding on Satan's schemes.
ദൈവവചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ സാത്താന്റെ പദ്ധതികളെക്കുറിച്ച് നമുക്ക് വെളിച്ചം അതിൽ നിന്ന് ലഭിക്കും.
When we read Genesis 3, we must remember that Adam and Eve did not have the word of God.
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ആദാമിനും ഹവ്വായ്ക്കും അവരുടെ കൈവശം ദൈവവചനം ഉണ്ടായിരുന്നില്ല.
They did not have any previous example that they could look at.
അവർക്ക് നോക്കുവാന് അവരുടെ മുൻകാലങ്ങളിൽ വേറെ ആരുടെയെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നു.
So let's see how Satan came and attacked Adam and Eve.
അതുകൊണ്ട് എങ്ങനെയാണ് സാത്താൻ കടന്നു വന്ന് ആദാമിനെയും ഹവ്വായെയും പരീക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം.
First of all,
ആദ്യമായി,
it was after they had a whole day of fellowship with God.
ദൈവവുമായി ഒരു ദിവസം മുഴുവനുള്ള നിരന്തരമായ കൂട്ടായ്മയ്ക്ക് ശേഷമാണ് അത് സംഭവിച്ചത്.
We read that Adam was created on the sixth day.
ആദാം ആറാമത്തെ ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നാം വായിക്കുന്നു.
Seventh day was the day of rest when they spent the whole day, Adam and Eve spent a whole day with God.
ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് ശബത്ത് ദിവസമായിരുന്നു അന്ന്. ആ മുഴുവൻ ദിവസവും അവർ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു.
There was no work.
പ്രത്യേകിച്ച് വേലയൊന്നും ഉണ്ടായിരുന്നില്ല.
They were with God the whole day, fellowshipping, talking, listening to him.
ആ ഒരു ദിവസം മുഴുവൻ അവർ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂട്ടായ്മ പുലർത്തി, ദൈവം സംസാരിക്കുന്നത് കേട്ടു, ദൈവത്തോട് സംസാരിച്ചു.
Then the next day they went into the garden.
അടുത്ത ദിവസം
alone.
പിറ്റേ ദിവസം അവർ തനിയെ തോട്ടത്തിലേക്ക് പോയി.
That's when Satan came.
അപ്പോഴാണ് സാത്താന്റെ വരവ്.
So that's the first thing we need to learn.
ആദ്യമായി നാം പഠിക്കേണ്ട കാര്യം അതാണ്.
Satan comes to us after a period of close fellowship with God, like a conference or something like that.
ദൈവത്തോട് അടുത്ത കൂട്ടായ്മയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോൺഫറൻസിന് ശേഷം അങ്ങനെയുള്ള ഒരു അവസരത്തിന് ശേഷമാണ് സാത്താൻ മിക്കപ്പോഴും കടന്നു വരാറുള്ളത്.
After a time when we have really enjoyed God's presence.
ദൈവത്തിന്റെ സാന്നിധ്യം നാം യഥാർത്ഥമായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തതിനു ശേഷം.
If you see that in scripture, you will be particularly alert after a time of intimate fellowship with God.
വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ശേഷം നിങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കും.
The other thing we see here is that Satan came to Eve when she was alone.
രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാത്താന് ഹവ്വായുടെ അടുത്ത് അവൾ തനിയെ ആയിരുന്നപ്പോഴാണ് കടന്നു വന്നത്.
Adam was there, but in a sense she was alone.
ആദാം ആ ഭാഗത്തുണ്ടായിരുന്നു, പക്ഷേ ആ പ്രത്യേക സമയത്ത് അവൾ തനിയെ.
Just she and the devil talking.
അവളും സാത്താനും കൂടെയാണ് സംഭാഷണം നടത്തുന്നത്.
You can be in the midst of an assembly and you can be alone.
നിങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ ആളുകൾ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലായിരിക്കാൻ കഴിയും, അതേസമയം തന്നെ നിങ്ങൾക്ക് തനിയെ ആയിരിക്കാനും കഴിയും.
Because you have no fellowship with the people around you.
ചുറ്റുപാടും ഇരിക്കുന്നവരോട് യാതൊരു കൂട്ടായ്മയും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുവാനും കഴിയും.
Think of going and sitting in a cinema theater.
ഒരു സിനിമാ തിയേറ്ററിൽ പോയിരിക്കുന്നത് ശ്രദ്ധിക്കുക.
You don't know who the person next to you is, this side, that side.
നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല.
You have no fellowship with them.
അവരോട് ഒട്ടും നിങ്ങൾക്ക് കൂട്ടായ്മയില്ല.
There may be 1,000 people, but you're alone.
ഒരുപക്ഷെ ആ തിയേറ്ററിൽ 1,000 പേരുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കാണ്.
And you can be in the midst of 300-400 people and you can be alone.
300-400 പേരുടെ ഇടയിൽ നിങ്ങൾക്കായിരിക്കാം, പക്ഷേ നിങ്ങൾ അതേസമയം ഒറ്റയ്ക്കായിരിക്കും.
Because you have not built fellowship.
കാരണം നിങ്ങൾ ചുറ്റുപാടും ഇരിക്കുന്നവരോട് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടില്ല.
മെനി ഹോംസ് ദ ഹസ്ബൻഡ് ഇസ് അലോൺ, ദ വൈഫ് ഇസ് അലോൺ, ഈവൻ ദോ ദേ ലിവ് ഇൻ ദ സെയിം ഹൌസ്.
പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് താമസിക്കുന്നതെങ്കിലും ഭർത്താവ് തനിയെയാണ്, ഭാര്യ ഒറ്റയ്ക്കാണ്.
ബിക്കോസ് ദേ ഹാവ് നോ ഫെലോഷിപ്പ്.
കാരണം അവർ തമ്മിൽ കൂട്ടായ്മയില്ല.
ആൻഡ് വെൻ ദേ ഹാവ് നോ ഫെലോഷിപ്പ്, ഇറ്റ് ഈസ് ഈസി ഫോർ സാത്താൻ ടു അറ്റാക്ക്.
അവർ തമ്മിൽ കൂട്ടായ്മയില്ലാത്തപ്പോൾ സാത്താന് അവരിൽ ഒരാളെ ആക്രമിക്കുവാന് വളരെ എളുപ്പമാണ്.
And it's amazing that Adam saw this conversation going on between Eve and his wife and he did nothing about it.
തന്റെ ഭാര്യയും സാത്താനുമായിട്ടുള്ള ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആദാം എവിടെയായിരുന്നു? അവൻ എന്ത്
ചെയ്യുകയായിരുന്നു?
അവനത് കണ്ടു, പക്ഷെ അവനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല.
There are many husbands who they see their wife being attacked by Satan, they don't do anything.
പല ഭർത്താക്കന്മാരും ഇതുപോലെയാണ്, തങ്ങളുടെ ഭാര്യമാർ സാത്താനാൽ ആക്രമിക്കുന്നത് കാണുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കും.
They blame the wife.
അവർ ഭാര്യമാരെ കുറ്റപ്പെടുത്തുന്നു.
Instead of helping the wife.
ആ സന്ദർഭത്തിൽ ഇടപെടേണ്ടതിന് പകരം ഭാര്യമാരെ കുറ്റപ്പെടുത്തുന്നു.
Instead of helping the husband, they blame the husband.
ഭാര്യയെ സഹായിക്കേണ്ടതിന് പകരം ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു.
There was a time we read when David was looking after the sheep.
ദാവീദ് ആടുകളെ മേയ്ച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം.
And he saw one lion come and take one of the sheep, little lambs, and go away.
ആ സമയത്ത് ഒരു സിംഹം കടന്നു വന്നിട്ട് ഒരു തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചു.
We read in 1 Samuel 17 that David went after that lion.
1 ശമൂവേൽ 17 അധ്യായത്തിൽ നാം വായിക്കുന്നത് ദാവീദ് ആ സിംഹത്തിന്റെ പിന്നാലെ പോയി എന്നാണ്.
What did he do?
എന്താണ് അവൻ ചെയ്തത്?
He did not give a lecture to the lamb saying you must be more careful next time.
അവനെ ചെന്നിട്ട് സിംഹത്തോട് ഒരു പ്രസംഗം നടത്തിയില്ല.
നീ the lamb.
ആ ആട്ടിൻകുഞ്ഞിനോട് ഒരു പ്രസംഗമല്ല നടത്തിയത്. നീ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. ഞാൻ എന്തിനാണ് നീ തനിയെ പോയത്?
By the time he finished the lecture, there would be no lamb.
പക്ഷേ അവൻ അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ മുതിർന്നിരുന്നെങ്കിൽ ആ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞാട് സിംഹത്തിന്റെ വയറ്റിലായിരിക്കും.
He was more sensible than many people today.
ഇന്നുള്ള നമ്മിൽ പലരെക്കാളും യാഥാർത്ഥ്യബോധമുള്ളവനായിരുന്നു ദാവീദ്.
Today we give a lecture to our wives or to our husbands.
ഇന്നാണെങ്കിൽ നാം നമ്മുടെ ഭാര്യമാരോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വലിയ പർവ്വത പ്രസംഗം തന്നെ നടത്തിക്കളയും.
വി ഡോണ്ട് ഗോ ആഫ്റ്റർ ദ ലയൺ.
നാം സിംഹത്തിന്റെ പിന്നാലെയല്ല പോകുന്നത്.
വി ഗോ ആഫ്റ്റർ ദ ലയൺ.
നാം ആ ആട്ടിൻകുട്ടിയുടെ പിന്നാലെയാണ് പോകുന്നത്.
വി ആർ ഇഡിയറ്റ്സ്. വി ആർ സ്റ്റൂപ്പിഡ്.
നാം സത്യത്തിൽ അതിനെക്കുറിച്ച് ബോധമുള്ളവരല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് വിഡ്ഢിത്തമാണ് പലപ്പോഴും നാം ചെയ്യുന്നത്.
ഹി സേസ് ഇറ്റ് ഇൻ എ വെരി ജെന്റിൽ വേ, ബട്ട് ഇറ്റ്സ് വെരി ബാഡ് വാട്ട് treat your husband or wife like that.
ഭാര്യമാരെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്.
You know, to go after the lamb when you should be going after the lion, what a crime.
സിംഹത്തിന്റെ പിന്നാലെ പോകേണ്ടതിന് പകരം ആട്ടിൻകുട്ടിയുടെ പിന്നാലെ പോകുന്നത് എത്ര കഠോരമായ ഒരു കാര്യമാണ്.
So there are some things we can learn from this.
ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പഠിക്കാനായിട്ട് കഴിയും.
Sometimes when your wife or husband loses their temper,
ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അവന്റെ സമചിത്തത നഷ്ടപ്പെടുത്തി.
I want to ask you honestly, what do you see?
നിങ്ങൾ ആ സമയത്ത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്താണ്?
See a lion there, നിങ്ങൾ grabbed your partner.
നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു സിംഹം ആക്രമിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് കാണുന്നുണ്ടോ?
Do you bind the lion there or do you attack the lamb?
നിങ്ങൾ ആ സമയത്ത് ആ സിംഹത്തെ പിടികൂടുമോ അതോ ആട്ടിൻകുട്ടിയോട് പ്രസംഗിക്കാൻ പോകുമോ?
ഐ വാണ്ട് ടു എൻകറേജ് യു.
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, ആദ്യമായിട്ട് അങ്ങനെ ഒരു സന്ദർഭത്തിൽ സാത്താനോട് എതിരിടുക.
ഡോണ്ട് റെസ്റ്റിൽ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്.
ജഡരക്തങ്ങളോട് നാം എതിരിടരുത്.
മെനി ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ഡോണ്ട് ഒബേ ദാറ്റ് വേർഡ് ദാറ്റ് വി റെസ്റ്റിൽ നോട്ട് വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്.
ജഡരക്തങ്ങളോട് പോരാടരുത് എന്ന വാക്യം പല ഭാര്യയും ഭർത്താക്കന്മാരും ഗൗരവമായി.
You want to fight Satan, you must make one decision in your life that you will never wrestle with flesh and blood.
നാം ജീവിതത്തിൽ ഒരു കാലത്തും ജഡരക്തങ്ങളോട് പോരാടുകയില്ല എന്ന് നാം തീരുമാനമെടുത്താൽ മാത്രമേ നമുക്ക് സാത്താനുമായിട്ട് പോരാടുവാനായിട്ട് കഴിയുകയുള്ളൂ.
For over 30 years, so many people have attacked me in various ways. I will never wrestle with them.
കഴിഞ്ഞ 30 വർഷമായിട്ട് പലതരം ആളുകൾ പല സന്ദർഭങ്ങളിലായിട്ട് എന്നോട് പോരാടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ജഡരക്തങ്ങളോട് ഞാൻ പോരാടിയിട്ടില്ല.
I get letters, I won't reply to them.
എനിക്ക് കത്തുകൾ ലഭിക്കാറുണ്ട്, പലതിനും ഞാൻ മറുപടി നൽകാറുണ്ട്.
ഐ ഡോണ്ട് ഹേറ്റ് ദം.
ഞാൻ അവരെ വെറുക്കുന്നത് കൊണ്ടല്ല,
ഐ വിൽ നോട്ട് റസ്റ്റിൽ വിത്ത് ദം.
ഞാൻ അവരുമായിട്ട് ഒരു പോരാട്ടത്തിന് തയ്യാറല്ല.
റൈറ്റ് ആർട്ടിക്കിൾസ് അബൌട്ട് മീ ടോട്ടലി റോങ്, ഐ ഡോണ്ട് ഈവൻ വേസ്റ്റ് മൈ ടൈം കറക്റ്റിംഗ് ഇറ്റ്.
എന്നെക്കുറിച്ച് തെറ്റായ ലേഖനങ്ങൾ ആളുകൾ പ്രസിദ്ധീകരിക്കുന്നു, ഞാൻ അത് വായിക്കുവാനോ അത് തിരുത്തുവാനോ പോകാറില്ല.
ബിക്കോസ് ഐ നോ ദാറ്റ് ഇഫ് ഐ ഡു ദാറ്റ് ഐ കാനോട്ട് ഫൈറ്റ് സാത്താൻ.
ഞാൻ അതിന് പുറകെ പോയാൽ എനിക്ക് സാത്താനുമായിട്ട് പോരാടുവാൻ കഴിയില്ല എന്ന് എനിക്കറിയാം.
ദോസ് പീപ്പിൾ ഹു റൈറ്റ് ദോസ് ആർട്ടിക്കിൾസ് ആർ നോട്ട് മൈ എനിമീസ്, ദേ ആർ ജസ്റ്റ് മിസ്ഗൈഡഡ്.
ആ ലേഖനങ്ങൾ എഴുതിയവര് എന്റെ എതിരാളികളല്ല, അവര് സത്യത്തിന് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്.
സാത്താൻ ഈസ് മൈ എനിമി.
സാത്താനാണ് എന്റെ ശത്രു.
ഐ ഹാവ് ഓൺലി വൺ എനിമി.
എനിക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ.
ആൻഡ് ഐ ഡിസൈഡഡ് മെനി ഇയേഴ്സ് അഗോ ഐ വിൽ നെവർ ഹാവ് അനദർ എനിമി.
ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ച ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മറ്റൊരു എതിരാളി ഉണ്ടാവുകയില്ല, മറ്റൊരു ശത്രു.
ഐ വിൽ നെവർ റസ്റ്റിൽ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്.
ഞാൻ ഒരിക്കലും ജഡരക്തങ്ങളോട് പോരാടുകയില്ല.
ഇംപോസിബിൾ ഫോർ യു ടു ഗെറ്റ് ഇൻടു എ ഫൈറ്റ് വിത്ത് മീ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുക അസാധ്യമായ കാര്യം.
ഇംപോസിബിൾ
കാര്യമാണ്.
ഇംപോസിബിൾ ടു ഗെറ്റ് ഇൻടു എ ക്വാറൽ വിത്ത് മീ.
ഞാനുമായിട്ട് ഒരു വഴക്കിൽ ഏർപ്പെടുക സാധ്യമല്ല നിങ്ങൾ.
ബിക്കോസ് ഐ വിൽ നോട്ട് റസ്റ്റിൽ വിത്ത് യു.
കാരണം ഞാൻ നിങ്ങളോട് ഗുസ്തി പിടിക്കാനോ മത്സരിക്കുവാനോ വരുന്നില്ല.
ബിക്കോസ് ഐ ഹാവ് clearly seen the lion.
കാരണം ഞാൻ പറയാം, ഈ സിംഹത്തെ ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്.
That's the first thing you need to learn here.
ഇവിടെ നാം പഠിക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്.
In the opening pages of the Bible, God shows us this.
ബൈബിളിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ ദൈവം ഈ കാര്യത്തിലേക്കാണ് നമുക്ക് വിളിച്ചു തരുന്നത്.
And notice it says here in verse 1.
ഒന്നാമത്തെ വാക്യത്തിലെ.
He came through the serpent. The serpent was more crafty than any beast of the field.
കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൌശലമേറിയതായിരുന്നു എന്ന് നാം ഒന്നാം വാക്യത്തിലെ കാണുന്നു.
സാത്താൻ ഡസ് നോട്ട് കം ആസ് സാത്താൻ.
സാത്താൻ സാത്താനായിട്ടല്ല വരുന്നത്.
And we would identify him easily.
അങ്ങനെ വന്നാലേ നമുക്ക് അവനെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും.
But in those days the serpent was not something we were afraid of like today.
ഇന്നത്തെ പോലെ നാം പേടിക്കുന്ന ഒരു ജീവിയായിരുന്നില്ല അന്ന് പാമ്പ്.
Those days the serpent was beautiful creature, something you would pet like a pet cat or something.
അന്നത്തെ സമയങ്ങളിൽ അത് വളരെ ദൈവത്തിന്റെ മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നു. നാം ഒരു പൂച്ചക്കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ കൈകളിലേന്തി പാമ്പിനെ താലോലിക്കുവാൻ.
So attractive.
വളരെ വളരെ ആകർഷണീയമായ രൂപമുള്ളത്.
And so clever.
വളരെ ബുദ്ധിയുള്ളത്, കൗശലമുള്ളത്.
Particularly clever.
പ്രത്യേകിച്ചും കൗശലമേറിയത്.
That's what it says here.
അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്.
And remember, when Satan comes to you, he will come to you through someone who is very pretty and very clever.
സാത്താന് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ളതും ഏറ്റവും കൗശലമേറിയതുമായ ഒരാളിലൂടെ ആയിരിക്കും കടന്നു വരുന്നത്.
He won't come through someone ugly and repulsive because you won't be attracted tempted with that.
കണ്ടാൽ തന്നെ അറയ്ക്കത്തക്കതും ഒരു ഒട്ടും ആകർഷണീയതയില്ലാത്തതുമായ ഒരാളിലൂടെ അല്ല കടന്നു വരുന്നത്. അങ്ങനെ കണ്ടാൽ തന്നെ നാം അതിനെ അകറ്റി നിർത്തും.
ഹീസ് ക്ലെവർ.
അവന് വളരെ കൗശലമേറിയവനാണ്.
വൺ ഓഫ് ദ വൈസസ്റ്റ് മെൻ ദാറ്റ് എവർ ലിവ്ഡ് ഓൺ എർത്ത് വാസ് ഡാനിയൽ.
ദാനിയേലാണ് ഈ ലോകത്തിന്റെ പരപ്പിലെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ.
യു മേ തിങ്ക് ഇറ്റ് വാസ് സോളമൻ.
നിങ്ങൾ വിചാരിക്കാറുണ്ട് ഒരുപക്ഷെ ശലോമോനാണ് ഏറ്റവും
വിസ്ഡം വാസ് എർത്തി.
പക്ഷേ ശലോമോന്റെ വിവേകമെന്ന് പറയുന്നത് ഭൗതികമായ ലൗകികമായ വിവേകമായിരുന്നു.
വെൻ ഗോഡ് ടോക്സ് ടു സാത്താൻ അബൌട്ട് ഹിസ് വിസ്ഡം,
അവന്റെ വിവേകത്തെക്കുറിച്ച് സാത്താനോട് ദൈവം പറഞ്ഞപ്പോൾ,
ഹി സേസ് ഇൻ എസീക്കിയേൽ 28 വേഴ്സ് 3. എസീക്കിയേൽ 28
28-ാം അധ്യായം
വേഴ്സ് 3,
അതിന്റെ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക.
യു ആർ വൈസർ ദാൻ ദാനിയൽ.
നീ ദാനിയേലും ഞാനിയല്ലോ എന്ന് ദൈവം
മാച്ച് ഫോർ യു.
അതുകൊണ്ട് നിനക്ക് ഒരു എതിരാളി ഇല്ല എന്നുള്ളത്. നീ ദാനിയേലും ഞാനിയല്ലോ, നീ അറിയാത്തവണ്ണം മറച്ചു വെക്കാകുന്ന ഒരു രഹസ്യവുമില്ല.
ഹി നോസ് എവരിതിങ്.
അവനെ എല്ലാ കാര്യങ്ങളും അറിയാം.
The God doesn't say you're wiser than Solomon. He says you're wiser than Daniel.
നീ ശലോമോനേക്കാൾ ജ്ഞാനിയല്ലോ എന്നല്ല പറഞ്ഞത്, നീ ദാനിയേലിനേക്കാൾ ജ്ഞാനിയല്ലോ എന്നാണ് ദൈവം സാത്താനോട് പറഞ്ഞത്.
And God said it at a time when Daniel was living. He was a young man.
ദാനിയേൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം അത് പറഞ്ഞത് എന്ന് ബാബിലോണിൽ വെച്ചാണ് ദാനിയേൽ അവിടെയുണ്ട്. ഈ പ്രവചനത്തിന്റെ വാക്യങ്ങൾ അവിടെ വെച്ചാണ് പറയുന്നത്.
God had such confidence in Daniel that he could speak even when Daniel is alive that he is the wisest man.
ദാനിയേൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ഏറ്റവും വിവേകമുള്ളവനാണെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന് ദാനിയേലിൽ അവനെക്കുറിച്ച്
ധൈര്യമുണ്ടായിരുന്നു.
അത് പറഞ്ഞതുകൊണ്ട് ദാനിയേൽ ആകെ ചീർത്തു
പോവുകയും
ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, സാത്താന് വളരെ കൗശലമേറിയവനാണ്.
Some of us think we can overcome Satan because we are smart.
നമ്മൾ മിടുക്കരായതുകൊണ്ട് നമുക്ക് സാത്താനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിലരുടെ ധാരണ.
റിമെമ്പർ, ഹി ഈസ് വൈസർ ദൻ ഡാനിയൽ, ഹി ഈസ് 100 ടൈംസ് വൈസർ ദൻ യു ആൻഡ് മീ.
നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, അവൻ ദാനിയേലിനേക്കാൾ ജ്ഞാനിയായിരുന്നു, നിങ്ങളെയും എന്നേക്കാൾ 10 മടങ്ങ് ജ്ഞാനിയാണ്.
ഹി വിൽ ട്രിപ്പ് യു അപ്പ്,
അവനെ നിങ്ങളെ വഴിതെറ്റിച്ചു കളയും.
Trip you, make you fall.
നിന്നെ വീഴ്ത്തിക്കളയും.
Particularly when you are young.
പ്രത്യേകിച്ചും നീ ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ.
With a lot of zeal, but very little wisdom.
വളരെയേറെ തീഷ്ണതയുണ്ട്, പക്ഷെ വിവേകം കുറവാണ്.
A lot of knowledge, but very little wisdom.
വളരെ അറിവുണ്ട്, വളരെ കുറച്ച് വിവേകം മാത്രം.
The only thing that can save you is if you have faith in God and lean upon God.
ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും അവനിലുള്ള ചാരലും മാത്രമേ നിന്നെ ഈ സമയത്ത് രക്ഷിക്കുകയുള്ളൂ.
Much better men than you have fallen.
നിന്നേക്കാൾ വളരെ വലിയ ആളുകൾ ഈ കാലഘട്ടത്തിൽ വീണു പോയിട്ടുണ്ട്.
Because they thought, oh, I can handle the devil.
കാരണം അവർ വിചാരിച്ചു, ഓ സാരമില്ല, എനിക്ക് സാത്താനെ കൈകാര്യം ചെയ്യുവാനായിട്ട്.
You can't handle the devil.
നിനക്ക് സാത്താനെ കൈകാര്യം ചെയ്യുവാനേ കഴിയുകയില്ല.
If God helps us, we can handle every one of Satan and his demons.
ദൈവം നമ്മെ സഹായിച്ചാൽ മാത്രമേ സാത്താനെയും അവന്റെ സകല സൈന്യത്തെയും നമുക്ക് കൈകാര്യം
ചെയ്യാൻ കഴിയൂ. God doesn't help us, we are no match for Satan. He's too clever for us.
പക്ഷെ ദൈവം നമ്മെ സഹായിച്ചില്ലെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ, നമുക്ക് സാത്താനെ ഒരിക്കലും തോൽപ്പിക്കാൻ ഒക്കുകയില്ല.
And if you are the type of person who is self-confident,
ആത്മവിശ്വാസം ഏറെ ഉള്ള ഒരു മനുഷ്യനായിരിക്കും.
You feel God has used you so much, you've got so much knowledge now, you can handle Satan.
ദൈവം നിന്നെ ധാരാളം ഉപയോഗിച്ചു, നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ അറിവുണ്ട്, നിനക്ക് സാത്താനെ കൈകാര്യം ചെയ്യാമെന്നാണ്
ഞാൻ.
അങ്ങനെയുണ്ടെങ്കിൽ നീ വീണു പോകാൻ വളരെ എളുപ്പമാണ് എന്ന് ഞാൻ നിന്നോട് പറയട്ടെ.
ബി ഹംബിൾ,
താഴ്മയുള്ളവനായിരിക്കുക.
പ്രേ,
പ്രാർത്ഥിക്കുക.
ലീൻ അപ്പോൺ ഗോഡ്,
ദൈവത്തിലെ ചാരുക.
യൂസ് ദ സോർഡ് ഓഫ് ദ സ്പിരിറ്റ്, ദ വേർഡ് ഓഫ് ഗോഡ്.
ആത്മാവിന്റെ വാള് കയ്യിലെന്തുക, ദൈവവചനം കയ്യിലെന്തുക.
അതർവൈസ് യു വിൽ നെവർ ഓവർകം ഹിം.
അല്ലെങ്കിൽ നിനക്ക് ഒരു കാലത്തും സാത്താനെ തോൽപ്പിക്കുവാനേ
കഴിയില്ല. ലവ് ദ ട്രൂത്ത്,
സത്യത്തെ സ്നേഹിക്കുക.
ഹേറ്റ് ലൈയിംഗ് കംപ്ലീറ്റ്ലി ഇൻ യുവർ ലൈഫ്.
കള്ളത്തെയും വ്യാജത്തെയും പൂർണ്ണമായി വെറുക്കുക.
അതർവൈസ് ഐ ഗ്യാരണ്ടി സാത്താൻ വിൽ ഓവർകം യു.
അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാത്താൻ നിന്നെ തോൽപ്പിച്ചു കളയും എന്ന കാര്യത്തിൽ.
Anybody who doesn't get rid of lying from his life is a target for Satan.
തന്റെ ജീവിതത്തിൽ നിന്ന് വ്യാജത്തെ കള്ളത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളയാത്ത ഏതൊരുവനെയും സാത്താനെ വീഴ്ത്തി.
Anyone who pretends to be spiritual, he is a easy target for Satan because he's a liar.
ആത്മീയനാണോ നിന്റെ നാട്യം, നിന്നെ വീഴ്ത്തുവാൻ വളരെ എളുപ്പമാണ്, കാര്യം നിന്നെ കാപട്യം.
So remember, he came through craftiness.
അവന് സൂത്രത്തിലാണ്, കൗശലത്തിലാണ് കടന്നു.
He did not come terrifying Adam and Eve. They would have run away into God's presence immediately.
അവൻ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അല്ല വന്നത്. അങ്ങനെയാണ് വന്നതെങ്കിൽ ആദാമും ഹവ്വയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും.
Satan comes like a lion, he comes like a serpent.
സിംഹത്തെ പോലെയും പാമ്പിനെ പോലെയും അവന് വരുന്നു.
But he has succeeded more when he comes like a serpent.
എന്നാൽ അവൻ സർപ്പത്തെ പോലെ വന്നപ്പോഴാണ് അവനെ കൂടുതൽ
വിജയിക്കും.
അവനൊരു വെളിച്ചദൂതനായിട്ട് വന്നപ്പോഴാണ് അവനെ കൂടുതൽ
വിജയിക്കുന്നത്.
ഓ, നമ്മുടെ ഇടയിലെ ഒരു നല്ല സഹോദരനായിട്ട് വന്ന് വരാനാണ് അവൻ സാധ്യത കൂടുതൽ അല്ലാതെ നമ്മളെ വിമർശിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നല്ല സാത്താനെ കടന്നു വരുവാൻ സാധ്യത.
He may come with persecution, but he has never succeeded in 20 centuries to kill the church by persecution.
അവൻ പീഡനത്തിലൂടെ 20 നൂറ്റാണ്ടിലൂടെ സഭയെ ഉപദ്രവിച്ചു, പക്ഷേ അവന് വലിയ വിജയം നേടിയിട്ടില്ല.
20 centuries have proved one thing.
ഇരുപത് നൂറ്റാണ്ട് ഒരേ ഒരു കാര്യമാണ്.
The church grows maximum when it is persecuted.
അത് ഉപദ്രവമേറ്റ കാലഘട്ടത്തിലാണ് സഭ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത്.
The church is purest when it is persecuted.
അത് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട സമയത്താണ് അത് ഏറ്റവും നിർമ്മലമായിട്ടിരുന്നത് സഭ.
And so Satan knows that.
സാത്താൻ അത് വളരെ
നന്നായി. He comes through cleverness.
അവനെ കൗശലത്തിലൂടെയാണ് കടന്നു വരുന്നത്.
Then I want you to see something else.
മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ.
He comes to Eve and says, has God said?
അവന്
verse 1
അതിനെ അവൻ ഹവ്വായോട് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
He comes questioning the word of God.
അവന് ദൈവത്തിന്റെ വചനത്തെ
questioning
ചോദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്.
And that's happening all over.
ഇത് എല്ലായിടത്തും സംഭവിക്കുന്നു.
Among unbelievers, of course, we can understand. They question God's word.
അവിശ്വാസികളെ ദൈവവചനത്തെ ചോദ്യം ചെയ്താലേ നമുക്കത് മനസ്സിലാക്കാൻ
കഴിയൂ. Even believers.
എന്നാൽ വിശ്വാസികൾ.
They come to a promise of God.
അവർ ദൈവവാഗ്ദത്തങ്ങളിലേക്ക് കടന്നു വന്നിട്ട്.
A promise.
ആ വാഗ്ദത്തം.
And it doesn't seem to work in their life when they pray about it, when they pray claiming that promise.
അവരെ ആ വാഗ്ദത്തം സ്വയം അവകാശപ്പെട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ.
It doesn't work. They don't get an answer.
തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ല, പ്രാവർത്തികമാകുന്നില്ല എന്നൊരു
മറുപടി. What do they say immediately?
ഉടനെ അവരെന്താണ്
പറയുന്നത്?
അവരുടെ മനസ്സിൽ അവരെന്താണ് പറയുന്നത്?
These promises don't really work.
ഓ, ഈ വാഗ്ദത്തം ഒന്നും പ്രായോഗിക തലത്തിൽ പ്രായോഗികമാകുകയില്ല.
People talk about it, but it doesn't really work.
അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാകുകയില്ല.
You tell me honestly.
നിങ്ങൾ സത്യസന്ധമായി എന്നോട് പറയുക.
Haven't you thought like that?
നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
Haven't you thought, yeah, there are promises in scripture, but if I'm really in need, I'll have to go to a man to help me. These promises don't work.
ഓ, ഈ വാഗ്ദത്തങ്ങൾ ഒന്നും ഫലിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് സഹായത്തിന് പോകണം എന്ന് നീയെ കരുതി.
And we depend more upon men than upon God, because deep down in our mind we have the feeling these promises don't really work.
ഈ വാഗ്ദത്തങ്ങളൊന്നും പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാകുകയില്ല എന്ന് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നമുക്കുള്ളതുകൊണ്ട് നാം ദൈവത്തിനടുത്തേക്ക് ചെല്ലുന്നതിന് പകരം മനുഷ്യരെ ആശ്രയിക്കുന്നു.
I want to say to you that you were deceived by Satan. You were deceived by Satan.
നിങ്ങൾ സാത്താനാല വഞ്ചിക്കപ്പെടുകയാണ്.
That's why you think the promises don't work.
അതുകൊണ്ടാണ് അങ്ങനെ ഈ ദൈവവാഗ്ദത്തം പ്രായോഗികമാകുകയില്ല എന്ന്.
Why did the promises not work?
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രായോഗികമാകാതെ
പോകുന്നത്? Because the promise has a condition.
കാരണം ഓരോ വാഗ്ദത്തത്തോട് ചേർന്നും അതിന് പിന്നിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്.
If you don't fulfill the condition, obviously it won't work.
ആ നിബന്ധന നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആ വാഗ്ദത്തം പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാകുകയില്ല.
See, supposing the age limit for a particular job is 28 years.
ഒരു ജോലിക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 28 വയസ്സാണ് എന്നിരിക്കട്ടെ.
And your birth certificate shows you're 30 years old.
നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് 30 വയസ്സായി എന്ന്.
However many applications you send, you don't get the job.
നിങ്ങൾ എത്രയേറെ അപേക്ഷകൾ അയച്ചാലും നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുകയില്ല.
But you understand the reason that you have not fulfilled the condition.
നിങ്ങൾക്ക് കാരണം അറിയാം, നിങ്ങൾ അതിനുള്ള നിബന്ധന പാലിച്ചിട്ടില്ല.
But when it comes to God's word,
പക്ഷേ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ,
why don't you apply the same logic?
നിങ്ങൾ അതേ ബുദ്ധി എന്താണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രയോഗിക്കുക?
Why is this not fulfilled?
എന്തുകൊണ്ടാണ് ഇത് പ്രായോഗികമാകാത്തത്?
If the government of Kerala
എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അവരത് 100% പാലിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും.
You think God will promise something and not keep it?
അങ്ങനെയാണെങ്കിൽ വലിയവനായ ദൈവം നമ്മളോട് ചിലത് വാഗ്ദത്തം ചെയ്യുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ
There must be some condition I have not fulfilled. That's why the promise was not fulfilled.
Oh, eppozhum idinte pinnil endengil oru nibandhane undavu, njan adu palichittundavilla, adu kondana ee vaagdatham prayogiyam aagathathu ennaanu naam chindikkanam.
The Bible says if you don't believe, you can receive nothing from the Lord.
Nee vishwasichillengil nirakku devathil ninnu onnum praavikkan kazhiyilla ennu devavalana parayum.
Maybe that is the condition that was not fulfilled.
ഒരു പക്ഷേ ആ ഒരു നിബന്ധനയായിരിക്കാം നീ പാലിച്ചിട്ടില്ലാത്തത്.
But I don't believe there's a single promise which fails.
എന്നാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം പോലും പരാജയപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല.
See what Joshua told Israel after he came into the land.
യോശുവ ഇസ്രായേൽ ജനത്തോട് തന്റെ മരണത്തിന് തൊട്ടുമുമ്പാകെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ
യോശുവ 21:45
21-ാമത്തെ അധ്യായം 31-ാം വാക്യം.
യോശുവ ഹാഡ് സീൻ തിങ്സ് ഫോർ 80 ഇയേഴ്സ്
80 വർഷത്തോളം കാര്യങ്ങളെ കണ്ടവനാണ്.
40 ഇയേഴ്സ് ഇൻ ദി വിൽഡർനെസ്
40 വർഷം മരുഭൂമിയിൽ.
പെർഹാപ്സ് അറൌണ്ട് 40 ഇയേഴ്സ് ഇൻ കാനാൻ
ഒരുപക്ഷെ 40 വർഷം കനാനിൽ.
ആൻഡ് യു റീഡ് ഹിയർ ഇൻ വേഴ്സ് 45
45-ാമത്തെ വാക്യത്തിൽ 21-ന്റെ 45
നോട്ട് വൺ ഓഫ് ദി ഗുഡ് പ്രോമിസസ് വിച്ച് ദി ലോർഡ് ഹാഡ് മെയ്ഡ് ടു ദി ഹൗസ് ഓഫ് ഇസ്രായേൽ ഫെയിൽഡ് ഓൾ കേം ടു പാസ്
യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി.
ദി ബൈബിൾ സേസ് യോശുവ വാസ് 110 ഇയേഴ്സ് ഓൾഡ് വെൻ ഹി ഡൈഡ്
അദ്ദേഹം മരിക്കുമ്പോഴേ യോശുവയ്ക്ക് 120 വയസ്സ് പ്രായമായിരുന്നു എന്ന് വേദപുസ്തകം
പറയുന്നു. ഹി വാസ് 30 ഇയേഴ്സ് വെൻ ഹി കേം ഔട്ട് ഓഫ് ദി ലാൻഡ് ഓഫ് ഈജിപ്റ്റ് ഹി ഹാഡ് സ്പെൻഡ് 80 ഇയേഴ്സ് ഒബ്സർവിംഗ് വാട്ട് ഗോഡ് ഹാഡ് ഡൺ
30 വയസ്സുള്ളവനായിട്ടാണ് അവൻ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നത്. അവന് ബാക്കി 80 വർഷത്തോളം ദൈവത്തിന്റെ പ്രവൃത്തികൾ.
At the end of 80 years, his testimony is this.
80 വർഷത്തിന് ശേഷം അവന്റെ സാക്ഷ്യം ഇതാണ്.
Not one promise has failed. All have been fulfilled.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നു പോലും ഒരെണ്ണം പോലും വൃഥാവാകുകയില്ല, എല്ലാം നിവൃത്തിയായി എന്നാണ് അവന്റെ.
But you say, Joshua, what about that time in when you were fighting against the city of Ai? You were defeated that time?
ഹായിക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോയല്ലോ യോശുവയെ എന്ന് നാം അവനോട്
ചോദിച്ചു.
യോശുവയ്ക്ക് ഒരു മറുപടി ഉണ്ട്. അങ്ങനെ പരാജയപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്താണ് കുറ്റം, ദൈവത്തിന്റെ വാഗ്ദത്തം തെറ്റിയിട്ടില്ല.
ടേക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്.
ആ മനോഭാവം നാമും കൈവരിക്കുക.
നോട്ട് വൺ പ്രോമിസ് ക്യാൻ ഫെയിൽ.
ദൈവത്തിന്റെ ഒരൊറ്റ വാഗ്ദത്തം പോലും പരാജയപ്പെടുകയില്ല.
ദി ഇയർ ഓഫ് ദി ലോർഡ് ഈസ് നോട്ട് ഹെവി ദാറ്റ് ഇറ്റ് കാനോട്ട് ഹിയർ.
ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കാൻ.
No, the year of the Lord is not heavy that it cannot hear.
കേൾപ്പാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല.
His hand is not shortened that it cannot save.
രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ കൈയെ കുറുതായിട്ടില്ല.
But Isaiah 59 says, your sins have prevented God from hearing.
പക്ഷേ നിങ്ങളുടെ പാപമല്ലയോ നിങ്ങളെ അവനിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നത്.
So, remember this.
അതുകൊണ്ട് ഈ
Satan makes you question God's word.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുവാനും ചോദ്യം ചെയ്യുവാനും.
Once he has made you question God's word, you have already become weak.
ഒരു ഒരു സമയത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്യാൻ അവൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബലഹീനനായി.
You know, in the old days, people used to fight with swords.
ആളുകൾ വാളുകൊണ്ട് യുദ്ധം ചെയ്തിരുന്ന പഴയ കാലഘട്ടത്തെക്കുറിച്ച്.
Have you seen these sword fighting things?
ഈ വാളുകൊണ്ടുള്ള പോരാട്ടത്തിൽ
the aim of the one person is to knock the sword out of the other fellow's hand.
അവന്റെ ഉദ്ദേശം മറ്റവന്റെ കയ്യിലെ വാള് തട്ടിക്കളയുക എന്നുള്ളതാണ്.
Not to kill him first.
അവനെ കൊല്ലുക എന്നുള്ളതല്ല.
First knock out the sword, then he is at your mercy.
അവന്റെ വാള് അവന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കരുണയിലായിരിക്കും.
Once Satan has made you question God's word in some way,
ദൈവ വാഗ്ദത്തങ്ങളെ ഏതെങ്കിലും തരത്തില് ചോദ്യം ചെയ്യാൻ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചു കഴിഞ്ഞു.
He has knocked the sword out of your hand.
നിങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ വാള് തെറിപ്പിച്ചു കഴിഞ്ഞു.
You are at his mercy for the rest of your life.
ഇനിയും ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകളിൽ നീ സാത്താന്റെ കരുണയിൽ മാത്രമാണ്.
Until you pick up that sword again.
വീണ്ടും ആ വാള് കൈക്കലാക്കുന്നതുവരെ.
Remember this.
ഈ കാര്യം ഓർത്തിരിക്കണം.
It's not only God's promises.
ഇത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് മാത്രമല്ല.
Even his commandments.
തന്റെ കൽപ്പനകളെക്കുറിച്ചും ഇങ്ങനെ തന്നെയാണ്.
He makes you question his commandments. You mean you really can't do this?
നീ കൽപ്പനകളെ അവിശ്വസിക്കുന്നുവോ? ഇങ്ങനെ ചെയ്യരുത്, ഇത് ശരിയാണോ?
Does God say you can't do that?
പക്ഷെ ദൈവം ഇങ്ങനെ പറയുമോ ഇത് ചെയ്യരുത് എന്ന്?
Then you begin to think, yeah, that may not be so serious if we disobey that.
അപ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങും, അത് അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ അത് ഗൗരവതരമായ കാര്യമൊന്നുമല്ല.
In America, in most of the churches, they say this word that sisters should cover their heads, it is a thing for that time. It was a culture in those days.
അമേരിക്കയിലെ മിക്ക സഭാവിഭാഗങ്ങളിലും ചിന്തിക്കുന്നത് സഹോദരിമാർ അവരുടെ തല മൂടണം എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിലെ വലിയ പ്രസക്തിയില്ല, കാലഘട്ടത്തിന് വേണ്ടിയുള്ളതായിരുന്നു.
If you say that,
നിങ്ങളിന്ന് അത് പറഞ്ഞാൽ,
then you must give freedom to another person also to say this thing about don't commit adultery. That is those days culture. I mean, things are different now.
ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അയവ് വരുത്തിയാൽ മറ്റൊരാൾ പറയുന്നു വ്യഭിചാരം എന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല, അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി എന്ന്
പറഞ്ഞു.
നിങ്ങൾ ഒരു വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന കാര്യം ദൈവത്തിന് അറിയാം.
വൺസ് യു അലൌ യുവർസെൽഫ് ടു റിമൂവ് വൺ കമാൻഡ്മെന്റ് ഓഫ് സ്ക്രിപ്ചർ, യു മസ്റ്റ് ഗിവ് ഫ്രീഡം ടു ഓൾ അതർ പീപ്പിൾ ടു റിമൂവ് എനി നമ്പർ ഓഫ് കമാൻഡ്സ് ഫ്രം ദ ന്യൂ ടെസ്റ്റമെന്റ്.
നിങ്ങൾ ഒരു കൽപ്പന അത്ര ഗൗരവമുള്ളതല്ല എന്നെടുത്താൽ മറ്റുള്ളവർക്ക് മറ്റ് കൽപ്പനകളെ മുഴുവൻ ലംഘിക്കാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ.
And then you see the state of these American churches.
അമേരിക്കൻ സഭകളുടെ കാര്യം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
And there are foolish people in Kerala who sit with their mouths open when these white men come and speak in the conventions, not knowing what type of life they've got.
അവരെ അവിടെ നയിക്കുന്ന ജീവിതം എങ്ങനെയുള്ളതാണെന്ന് അറിയാതെ ഒരു വെള്ളക്കാരൻ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ട മലയാളികൾ വായും തുറന്നത് കേട്ടിരിക്കുകയാണ്.
This is the stupidity that is going on in Kerala.
കേരളത്തിൽ നടക്കുന്ന അസംബന്ധങ്ങളുടെ കൂമ്പാരങ്ങളിലൊന്നാണിത്.
My dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
decide that you will never question the word of God.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വചനങ്ങളെ ഒരു കാലത്തും ചോദ്യം ചെയ്യുകയില്ല എന്നുള്ള കാര്യം.
If you do it, Satan will knock you left, right, center, your family, your children, your house, everything, your finances and everything.
ഒരു സമയത്ത് നീ അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അവൻ നിന്നെ വലത്തും ഇടത്തും നിന്റെ കുടുംബത്തെയും ആസകലും നിന്നെ തകർത്ത് പൊടിയാക്കി കളയും.
I've been a Christian for nearly 40 years and I've never once questioned this book as the word of God.
കഴിഞ്ഞ 40 വർഷമായി ക്രിസ്ത്യാനിയായിരിക്കുന്ന ഞാൻ ഒരിക്കൽ പോലും ഈ ദൈവത്തിന്റെ വചനത്തിലെ ഒരു വരിയെപ്പോലും ഓരോ വാഗ്ദത്തവും നിറവേറും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
എവ്രി പ്രോമിസ് ഇസ് ട്രൂ.
എല്ലാ വാഗ്ദത്തവും സത്യമാണ്.
And if I take that position,
now eppozhum aa oru nilavaayil
I have got my sword in my hand.
Devathinte aa vaalu aa vajanavaalana vaalu ente kayil
irukku. The next thing I want you to see,
adutthathayi nama kaanunnathu,
is that he came questioning God's love.
Devathinte snehathe chodyam cheyidukondaanu Satan.
He says in verse 5, God knows that if you eat this you will become like him, and he doesn't want you to become like him.
ഓ, നിങ്ങൾ ഇത് തിന്നാലേ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ടാണ് അവനത്
ചെയ്യുന്നത്.
ഒരു നന്മ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് ദൈവത്തിന്
അറിയാം.
അതാണ് സാത്താൻ വന്ന് നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം.
സപ്പോസിംഗ് യു ആർ അപ്ലൈങ് ഫോർ ടു ജോബ്സ്,
നിങ്ങൾ രണ്ട് ജോലിക്ക് വേണ്ടി അപേക്ഷ അയച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ.
ബോത്ത് ആർ ഗുഡ് ജോബ്സ്,
രണ്ടും നല്ല ജോലികളാണ്.
ബോത്ത് ആർ ഇൻ എ പ്ലേസ് വേർ ദേർ ഈസ് എ ക്രിസ്ത്യൻ ചർച്ച്,
രണ്ടിടത്തും ക്രിസ്തീയ സഭകളുണ്ട്.
But one job offers you 10,000 rupees a month.
ഒരു ജോലി നിങ്ങൾക്ക് മാസത്തിൽ 10,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു.
The other one offers you 3,000 rupees a month.
മറ്റേ ജോലി പ്രതിമാസം 3,000 രൂപ മാത്രം.
Which is God's will?
ഏതാണ് ദൈവഹിതം?
The devil will say, sure, you can easily find that out. Must be the one which offers you 3,000 rupees a month.
സാത്താൻ വന്നിട്ട് നമ്മുടെ കാതിൽ മന്ത്രിക്കും, നിങ്ങൾക്ക് ഇതിൽ ദൈവഹിതം വളരെ വേഗം തിരിച്ചറിയാമല്ലോ, 10,000 രൂപ കിട്ടുന്നതല്ലേ.
Because God doesn't want anything good to happen to you. 3,000
കിട്ടുന്നതാണ് ദൈവഹിതം എന്ന് സാത്താനെ വന്നു.
Why?
എന്തുകൊണ്ടാണ്?
Because God doesn't want anything good to happen to you.
കാരണം നിങ്ങൾക്ക് നല്ലതൊന്നും സംഭവിക്കണമെന്ന് ദൈവത്തിന് ഒരിക്കലും ആഗ്രഹമില്ല, അതുകൊണ്ട് ചെറിയ തുക നിങ്ങൾക്ക് കിട്ടിയാൽ മതി.
If you have a choice between a pretty girl and an ugly girl, which is God's will?
ഒരു സൗന്ദര്യമുള്ള സ്ത്രീയും ഒരു സൗന്ദര്യമില്ലാത്ത സ്ത്രീയും തമ്മിലാണ് വിവാഹത്തിന് നിനക്കൊരു തെരഞ്ഞെടുപ്പിന്
സ്വാതന്ത്ര്യം.
നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ സത്യത്തില്
അതിനെക്കുറിച്ച്
പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല.
കാഴ്ചയ്ക്ക്
സൗന്ദര്യമില്ലാത്ത സ്ത്രീ ആയിരിക്കാം ദൈവഹിതം എന്ന് അവന് പറയും.
Does God want you to play football?
ഫുട്ബോള് കളിക്കുവാന് ദൈവം?
Oh no, you should be fasting and praying.
നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയല്ലേ വേണ്ടത്?
God doesn't want anything you enjoy, you to have anything you enjoy.
നിങ്ങളെ ഒന്നും ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല.
Anything that will make your life miserable and unhappy and difficult must be the will of God.
നിന്റെ ജീവിതത്തിലെ എന്താണോ നിന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടിലേക്കും ഉപദ്രവത്തിലേക്കും വിഷമത്തിലേക്കും നയിക്കുന്നത് അതാണ് ദൈവഹിതം.
If you are honest, I think 50 to 75% of people here will agree that these are the words you have heard from the devil.
നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിന് 50 മുതൽ 70% വരെ ആളുകളും ഈ കാര്യം ശരിയാണ് എന്ന് സമ്മതിക്കും എന്ന് എനിക്കറിയാം.
വാട്ട് ഇസ് ദ ബൈബിൾ സേ?
എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്?
1 തിമോത്തി 6
6:6.
It says in verse 17,
അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ,
the last part,
അതിന്റെ അവസാനത്തെ ഭാഗം,
listen to this,
അത് ശ്രദ്ധിക്കുക,
God richly supplies us with all things to enjoy.
സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ.
That's not strong enough in Malayalam. In English it says to enjoy.
അത് ആസ്വദിക്കുക എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ അത്രത്തോളം അത് ഗൗരവമായിട്ട് പറയുന്നില്ല.
That doesn't mean I become indisciplined and waste my money.
അതിന്റെ അർത്ഥം ഞാൻ അച്ചടക്കമില്ലാതെ ഞാൻ എന്റെ പണം തുള്ളിപ്പടി ചെലവഴിക്കുന്നു.
I believe God is a loving father.
പക്ഷേ ദൈവത്തെ ഒരു സ്നേഹവാനായ പിതാവായിട്ട് ഞാൻ തിരിച്ചറിയുന്നു.
My father never once desired any bad thing for me.
എനിക്ക് നന്മയുള്ള ഒരു കാര്യവും എന്നിൽ നിന്ന് എന്റെ പിതാവ്
മാറ്റി. My earthly father always wanted the best for me.
എന്റെ ലോകത്തിലെ എന്റെ പിതാവ് എനിക്ക് ഏറ്റവും നന്മയായതാണല്ലോ ഇപ്പോഴും.
I have always wanted the best for my 4 children.
എന്റെ 4 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏറ്റവും ഉത്തമമായതാണ് കരുതുന്നത്.
God is a much better father than me.
ദൈവം എന്നേക്കാൾ എത്രയോ നല്ലൊരു പിതാവാണ്.
Remember this.
ഈ കാര്യം
ഓർത്തിരിക്കുക. Don't question his love.
അവന്റെ സ്നേഹത്തെ നിങ്ങൾ അവിശ്വസിക്കരുത്.
Don't think he has come to spoil your life and make it miserable.
നിങ്ങളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കുവാനും കൂടുതൽ പീഡനത്തിലേക്ക് നയിക്കുവാനുമാണ് അവന്റെ ആഗ്രഹം എന്ന്
കരുതുന്നു. Why do I believe that sickness is from the devil?
രോഗം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് നാം
from the devil.
പിശാചിൽ നിന്നുള്ളതാണ് എന്ന് നാം എന്തുകൊണ്ടാണ് കരുതുന്നത്?
Because I will never give sickness to my children.
കാരണം ഞാൻ ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം കൊടുക്കുകയില്ല.
And if you being evil know how to give only good things to your children, how much more your heavenly father will give only good things to those who ask him.
ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അഴിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നന്മ എത്രയധികം
ചെയ്യും. We must be absolutely convinced about the love of God.
ദൈവ സ്നേഹത്തെക്കുറിച്ച് 100% നമുക്ക് ഉറപ്പുണ്ട്.
Otherwise we'll never overcome Satan.
അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും സാത്താനെ കീഴടക്കുവാനായിട്ട് കഴിയും.
Must be convinced God loves me.
ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യം.
He is always on my side against Satan.
സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവം ഇപ്പോഴും എന്റെ പക്ഷത്താണ്.
Notice further here.
തുടർന്ന് വായിക്കുക, ശ്രദ്ധിക്കുക.
He tempted them to be like God.
ദൈവത്തെ പോലെ ആകുവാൻ സാത്താൻ അവരെ ഉത്ബോധിപ്പിക്കുന്നു.
And he is always tempting man in every sphere to be like God.
ദൈവത്തെ പോലെ ആകാനാണ് സാത്താനെ എല്ലാ മേഖലകളിലും ആളുകളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്.
Jesus also came and said, I want you to be like God.
യേശു വന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന്.
But there is a difference.
പക്ഷേ രണ്ടും തമ്മിൽ, സാത്താൻ പറഞ്ഞതും യേശു പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസം.
Jesus wants me to be like God in my character.
യേശു ക്രിസ്തു ദൈവത്തെ പോലെ ആകുന്നത് എന്റെ സ്വഭാവത്തിലെ രൂപാന്തരത്തിലൂടെയാണ്.
Humility,
താഴ്മയില്,
ലവ്,
സ്നേഹത്തില്,
ജെന്റിൽനെസ്,
സൗമ്യതയില്,
ഗുഡ്നെസ്,
നന്മയില്,
പ്യൂരിറ്റി,
നിർമ്മലതയില്,
തിങ്സ് ലൈക്ക് ദാറ്റ്,
അങ്ങനെയുള്ള കാര്യങ്ങളിൽ.
Satan wants me to be like God in authority.
അതേസമയം സാത്താന് ദൈവത്തെ പോലെ ആകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഏത് കാര്യത്തിലാണ്? അധികാരത്തിലാണ്.
Getting people to listen to me.
ആളുകളെ എന്നെ കേൾക്കുവാൻ.
Getting people to respect me.
ആളുകളെ എന്നെ ബഹുമാനിക്കുക.
Getting people to bow down to me.
എന്നെ മുമ്പിൽ വണങ്ങുക.
Having power over people.
ആളുകളുടെ മേലെ എനിക്ക് അധികാരം ഉണ്ടാവണം.
You have these desires.
നിങ്ങൾക്ക് ഈ ആഗ്രഹങ്ങളാണോ ഉള്ളത്?
That's exactly what Satan wants you to do.
സാത്താന് അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്.
It says the Antichrist sits in the temple and gets people to acknowledge him as God.
എതിർക്രിസ്തു ആലയത്തിലെ വന്നിട്ട് ആളുകൾ തന്നെ അംഗീകരിക്കണം എന്ന് അവന്
ആഗ്രഹിക്കുന്നു.
ഈ എതിർക്രിസ്തുവിന്റെ ആത്മാവാണ്
സഭകളിലേക്ക്.
അങ്ങനെ വന്നിട്ട് ഒരു മൂപ്പന് ഒരു ദൈവത്തെ പോലെ പെരുമാറാനായിട്ട് തുടങ്ങും.
How does an elder behave like God?
എങ്ങനെയാണ് ഒരു മൂപ്പൻ ദൈവത്തെ പോലെ പെരുമാറുന്നത്?
He will frequently preach on submission to authority.
അവൻ തുടർച്ചയായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കും, അധികാരത്തിന് കീഴ്പ്പെടുക.
God wants you to submit to authority.
നീ അധികാരത്തിന് കീഴ്പ്പെടണമെന്ന് ദൈവം.
He doesn't realize he is being a mouthpiece of Satan at that time, quoting the word of God.
ദൈവവചനം ഉദ്ധരിക്കുമ്പോൾ അവൻ സത്യത്തിൽ സാത്താന്റെ ഒരു ഒരു ഉച്ചഭാഷണിയായി മാറുകയാണ്.
His aim is to get everybody to submit to him.
എല്ലാവരും അവന് കീഴടങ്ങണം എന്നാണ് അവൻ ആത്യന്തികമായി
കൊടുത്തത്.
അത് എതിർക്രിസ്തുവിന്റെ ആത്മാവാണ്.
To want people to submit to me.
ആളുകൾ എനിക്ക് കീഴടങ്ങിയിരിക്കണം.
I say to all of you, I don't want anybody to submit to me.
നിങ്ങളാരും എനിക്ക് കീഴടങ്ങിയിരിക്കണമെന്ന്. ഞാൻ ദൈവമല്ല.
Another way people show themselves as God is they never apologize.
ദൈവം ഒരിക്കലും ക്ഷമ ചോദിക്കുകയില്ല എന്നാണ് മറ്റൊരു കാര്യം പലരും
ചിന്തിക്കുന്നത്. So no, they show themselves as God by never apologizing.
ഒരിക്കലും മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാതെ.
ക്ഷമ കൊടുക്കാതെയല്ല, ചോദിക്കാതെ.
മറ്റുള്ളവരോട് ക്ഷമിക്കാതെ.
They never ask for forgiveness. They never apologize.
മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാതെ അവർ ദൈവത്തെ പോലെ പെരുമാറുകയാണ്.
Only God never apologizes.
ദൈവം മാത്രമേ ആരോടും ക്ഷമ ചോദിക്കാതെ.
Because he never makes a mistake.
അവര് അങ്ങനെ ഒരു തെറ്റ്
ചെയ്യും. Because he never makes a mistake.
കാരണം ദൈവം ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം ക്ഷമ ചോദിക്കാത്തത്.
But when you behave like that,
പക്ഷെ നീ അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ,
you are acting like God.
നീ ദൈവത്തെ പോലെ പെരുമാറി തുടങ്ങുക.
That's exactly what the devil wants you to do.
സാത്താനെ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന് 100%
There will be chaos and confusion in your home and in your church.
അങ്ങനെ വന്നാല് നിന്റെ വീട്ടിലും നിന്റെ സഭയിലും കൂടുതൽ കുഴപ്പങ്ങൾ മാത്രമേ.
That is how cults are built.
അങ്ങനെയാണ് ഈ അന്ധാരാധനകൾ, കൾട്ടുകൾ ഉണ്ടാകുന്നത്.
By one man, acting like God, everybody bow down to me.
ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ പെരുമാറി തുടങ്ങുന്നു, എല്ലാവരും എനിക്ക് കീഴടങ്ങും.
The church is a brotherhood. If you can't build a brotherhood, you're building a cult. Only two options.
സഭ എന്ന് പറയുന്നത് ഒരു സഹോദരീയ ബന്ധമാണ്, ഒരു സഹോദര സംഘമാണ്, അല്ലാതെ അതൊരു അന്ധാരാധനാ സമൂഹമല്ല.
An elder is a servant, not a lord.
ഒരു മൂപ്പൻ എന്ന് പറയുന്നത് ഒരു ദാസനാണ്, അല്ലാതെ ഒരു ദൈവമല്ല.
I am sorry to say, in our churches there is the spirit of the Antichrist in some of our elders.
ഞാൻ ഖേദത്തോടെ പറയട്ടെ, നമ്മുടെ സഭയിലെ ചില ഭാഗങ്ങളിലെ മൂപ്പന്മാരിലെ എതിർക്രിസ്തുവിന്റെ.
And the proof is there is no brotherhood built there.
കാരണം ഞാൻ പറയാം, ആ സഭകളിൽ ഒരു സഹോദര ബന്ധം കെട്ടിപ്പടുത്തുന്നു.
It's a one man show.
അതൊരു ഒറ്റയാൾ പ്രകടനമാണ്.
A pastor without the title of pastor who is worse than the man who's got a title.
ഓ, പാസ്റ്റർ എന്നവൻ ഒരുപക്ഷെ പേരെടുക്കുന്നില്ലായിരിക്കും, പക്ഷെ പാസ്റ്ററേക്കാൾ അവൻ പേരെടുക്കുന്നില്ലെങ്കിലും അധപ്പതിച്ച മനോഭാവമാണ് അവനുള്ളത്.
The popes in our churches are worse than the Roman Catholic pope.
റോമൻ കത്തോലിക്ക സഭയിലെ പോപ്പിനേക്കാൾ ദുഷിച്ച പോപ്പുമാര് പലര് സഭയിലുണ്ട്.
I'm sorry to say that, but it is true.
ഞാൻ ഖേദത്തോടെ പറയട്ടെ, പക്ഷേ
because they have not got light on the fact that Satan says you will be like God.
സാത്താന് നീ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർക്ക് വെളിച്ചം കിട്ടാത്തത്.
I cannot be like God.
എനിക്ക് ഒരിക്കലും ദൈവത്തെ പോലെ.
I cannot have authority over people.
എനിക്ക് ആളുകളുടെ മേലെ ഒരിക്കലും അധികാരം നടത്താനാവില്ല.
I have to tell people you don't sin if you disobey me.
എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയാണ് എന്ന് എനിക്ക്.
യു ഡോണ്ട് സിൻ ഇഫ് യു ഡിസ്ഒബേ മീ.
എന്നെ അനുസരിക്കാത്തത് കൊണ്ട്
ദാറ്റ് ഈസ് നോട്ട് എ സിൻ.
നിങ്ങൾ അതൊരു പാപമല്ല.
നോ, ഇഫ് യു ഡിസ്ഒബേ ഗോഡ് ദാറ്റ് ഈസ് എ സിൻ.
നീ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതാണ് പാപം.
ഇഫ് യു ഡിസ്ഒബേ മീ, ദാറ്റ്സ് നോട്ട് എ സിൻ.
എന്നെ അനുസരിക്കാതിരിക്കുന്നത് ഒരു പാപമല്ല.
ഇഫ് യു ഡിസ്ഒബേ മീ, തിങ്സ് മേ സ്റ്റിൽ ഗോ വെൽ വിത്ത് യു.
എന്നെ അനുസരിക്കാതിരുന്നാലും കാര്യങ്ങൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കും.
But if you disobey God, then it won't go well.
പക്ഷേ നീ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിലേ കാര്യങ്ങൾ നിന്നെ സംബന്ധിച്ചിടത്തോളം.
That is how an elder should bring himself down to the level of the people.
ഇങ്ങനെയാണ് ഒരു മൂപ്പന് തന്നെ തന്നെ സാധാരണ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട്.
You know, Christendom is full of people who have been deceived by Satan, who has told them you can be like God.
ക്രിസ്തീയ ഗോളത്തില് നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം എന്ന് പറഞ്ഞ് ആളുകളെ പ്രേരിപ്പിക്കുന്ന സാത്താന്റെ
വഞ്ചന.
സഹോദരിമാരെ പലരുണ്ട്, അവര് കൊച്ചു സഹോദരിമാർക്ക് പോയിട്ട് പലതിനെ കുറിച്ച് ഉപദേശം
നൽകുന്നു.
അവർക്ക് സത്യത്തിൽ നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് പോയി ഉപദേശിക്കുന്നത്?
I have seen this in Bangalore.
ഞാൻ ഇത് ബാംഗ്ലൂരിലെ കണ്ടു.
Older sisters are so eager to catch hold of young sisters and give them advice.
പ്രായമായ സഹോദരിമാർക്ക് വളരെ താല്പര്യമാണ് കൊച്ചു സഹോദരിമാരെ വിളിച്ച് ഉപദേശങ്ങൾ കൊടുക്കുവാൻ.
My dear husbands, please tell your wives to have some sense in their heads. Don't be like Adam.
ഞാൻ ഭർത്താക്കന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാരോട് കുറച്ചുകൂടെ വിവേകത്തോടെ പെരുമാറാൻ. ഞാൻ
tell them to have some sense in their heads.
തലച്ചോറിലെ കുറച്ചുകൂടെ ബോധം ഉണ്ടാകുവാന് ഞാൻ പറയുവാനെ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. ആദത്തെ പോലെ പെരുമാറുവാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ട.
When a woman is going around giving advice to younger sisters, she is making herself out to be God.
ഒരു ഒരു സഹോദരി കടന്നുപോയിട്ട് കൊച്ചു സഹോദരിമാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവൾ തന്നെ തന്നെ ദൈവത്തെ പോലെ ഉയർത്തുകയാണ്.
They don't have any confidence in you.
സത്യത്തിൽ അവർക്ക് നിന്നിലെ ഒരു ഒരു ആത്മവിശ്വാസവുമില്ല.
If they had confidence in you, they'd come asking you. You don't have to go and thrust advice on people who don't want it.
അവർക്ക് സത്യത്തിൽ നിന്നിലെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്ന് നിന്റെ അടുത്ത് നിന്റെ ഉപദേശം ചോദിക്കുമായിരുന്നു. നീ പോയി അവരെ ഉപദേശം അടിച്ചേൽപ്പിക്കുമായിരുന്നില്ല.
If he wants advice, he'll ask for it.
ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കട്ടെ.
See, if the salt is in front of me at the dining table,
അത്താഴമേശയിൽ ഉപ്പ് കറിയുപ്പ് മേശപ്പുറത്ത്,
I don't have to go and put it into that man's plate. He may not want it.
ഞാൻ ഉടനെ ഓടിപ്പോയി ഉപ്പെടുത്ത് അടുത്തിരിക്കുന്ന ആളുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയില്ല.
He may be having high blood pressure. I cause more problems to him if I put it into his plate.
അവനെ ഒരുപക്ഷെ അതി രക്തസമ്മർദ്ദം ഉള്ളവനായിരിക്കാം. അവന്റെ പ്ലേറ്റിൽ ആവശ്യമില്ലാതെ ഉപ്പ് വാരിയിട്ട് അവനെ കൂടുതൽ.
If he wants it, he'll ask for it. Just hang on. If he asks for it, give it.
അവനെ വേണമെന്നുണ്ടെങ്കിൽ അവൻ ചോദിക്കും. ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി.
Advice is like that. If they want it, brother, sister, they'll ask for it. Don't keep putting salt into everybody's plate. Causing problems.
ഉപദേശം ഇതുപോലെയാണ് സഹോദരന്മാരെ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കും. ആവശ്യമില്ലാതെ കറിയുപ്പ് പാത്രത്തിൽ വാരി.
In other words, don't be God.
ദൈവത്തെ പോലെ ആകേണ്ട. അതാണ്.
Don't be God to other people.
മറ്റുള്ളവർക്കുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ പോലെ.
Then I want to tell you something else.
ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ.
He tempted them to pursue after forbidden knowledge.
മറഞ്ഞിരിക്കുന്ന അറിവിനു വേണ്ടിയുള്ള അന്വേഷിപ്പാനെ അവൻ.
God said it's not necessary for you to know good and evil.
നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയേണ്ടത് നിന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യം.
When you want to know good and evil, come to me. I'll tell you.
നന്മയോ തിന്മയോ നിനക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുള്ളപ്പോൾ എന്റെ അടുത്തേക്ക് വരിക. ഞാനത് പറഞ്ഞു.
You don't have to have it within yourself.
അത് ആ തിരിച്ചറിവ് നിന്നിൽ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമല്ല.
Adam, God, Satan told Eve, it's good to have it within yourself.
പക്ഷെ സാത്താൻ എന്താണ് പറഞ്ഞത്? ആ തിരിച്ചറിവ് നിന്നിൽ തന്നെ ഉള്ളത്.
Why you have to every time go to God?
ഓരോ സമയത്തും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുക.
Isn't it better to have it in yourself?
അതിനേക്കാൾ ഭേദം അത്.
And he thought about that and say, yeah, that's a good idea. Why should I go to God every time?
അവനത് തലച്ചോറിൽ ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയാണല്ലോ.
If I have it in me, that's much better.
ഇതാണല്ലോ വളരെ നല്ല കാര്യം.
God said that's the way of death.
അത് മരണത്തിന്റെ വഴിയാണെന്നാണ്
ദൈവം. If you have the knowledge of good and evil within you, you will die.
നന്മയും തിന്മയെ കുറിച്ചുള്ള അറിവ് നിന്നിൽ തന്നെ ഉണ്ടെങ്കിൽ നീ മരിക്കും.
Because you cannot really find out what's good and evil.
ഏതാണ് നന്മയും തിന്മയും?
A lot of people trying to live like that today.
ധാരാളം ആളുകൾ ആ മട്ടിലാണ്.
They have a big list of what is good and what is evil.
എന്താണ് നന്മ എന്താണ് തിന്മ എന്നതിന് അവരൊരു പട്ടിക.
You must not wear ornaments.
ആഭരണം ധരിക്കുക.
You must not have television.
ടെലിവിഷൻ ഉണ്ടാകരുത്.
You must not play certain games.
കളികളെ കളിക്കരുത്.
You must, on the good side, you must fast and pray.
അതിന്റെ നല്ല
വശം, read the Bible every day.
പ്രാർത്ഥിക്കണം.
And you make rules like this.
അങ്ങനെയുള്ള നിയമാവലികൾ അവരുണ്ടാകും.
Each church has got its own rules.
ഓരോ സഭയ്ക്കും അതിന്റേതായ എഴുതപ്പെടാത്ത നിയമാവലികൾ.
You are in the CPM, you must have long sleeve jibbas and blouses.
CPM ലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബ്ലൗസിന്റെ കൈ.
There are so many rules every church has got, and we've got our rules also.
എല്ലാ സഭകൾക്കും ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. നമുക്കും അത്തരം ചില.
ഐ ഡോണ്ട് ഹാവ് എനി റൂൾസ്.
എനിക്ക് അങ്ങനെയുള്ള നിയമങ്ങളില്ല.
സം പീപ്പിൾ മേക്ക് റൂൾസ് ഇൻ ഔർ ചർച്ചസ്. ഐ ആം സോറി ടു സേ.
നമ്മുടെ സഭയിലെ ചിലർ അങ്ങനെയുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ
ഖേദപൂർവം. ഇറ്റ് ഓൾവേസ് ബ്രിംഗ്സ് ഡെത്ത്.
അത് എപ്പോഴും മരണമാണ് പ്രിയരെ കൊണ്ടുവരുന്നത്.
ദ വേ ടു നോ വാട്സ് റൈറ്റ് ആൻഡ് റോങ് ഈസ് ടു ഗോ ടു ഗോഡ്.
നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള മാർഗം ദൈവത്തെ സമീപിക്കുക എന്നതാണ്.
But the devil doesn't want you to go to God.
പക്ഷേ സാത്താൻ ഒരിക്കലും നീ
ദൈവത്തിന്റെ
നന്മയും തിന്മയും കുറിച്ചുള്ള ഒരു പ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം
നയിക്കുന്നു.
ബ്രദർ സാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മതി.
Why do I need to go to God now?
എങ്കിൽ ഇനിയിപ്പോ എന്തിനാണ് ദൈവത്തോട് പ്രത്യേകിച്ച് ചോദിക്കുന്നത്?
That's exactly what the devil wants you to say.
സാത്താൻ അതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്.
This is the way they do it in Bangalore.
ബാംഗ്ലൂരിൽ അവരിങ്ങനെയാണ് ചെയ്തത്.
I don't need to ask God anymore.
ഞാൻ ഇനി ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമില്ല.
എക്സാക്ട്ലി വാട്ട് ദ ഡെവിൾ വാണ്ട്സ് യു ടു സേ.
സാത്താൻ നിങ്ങളോട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വേർ ആർ യു ഗോയിങ് ടു ഗ്രോ? യു വിൽ നെവർ ഗ്രോ.
അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും വളർച്ച പ്രാപിക്കുവാനായിട്ട് കഴിയില്ല.
ബി അവെയർ ഓഫ് സാത്താൻസ് സ്കീംസ്.
സാത്താന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം.
ഇറ്റ്സ് നോട്ട് ബൈ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ ദാറ്റ് വി ഗ്രോ.
നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവില്ല.
ഇറ്റ്സ് ബൈ ദ നോളജ് ഓഫ് ഗോഡ്.
ദൈവത്തെ കുറിച്ചുള്ള അറിവ്.
ഗോഡ് വിൽ ഗിവ് അസ് എ സെൻസ്. ദാറ്റ്സ് നോട്ട് പ്രോപ്പർ ഫോർ യു ടു ഡു.
ദൈവം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഉള്ളിലെ ഒരു ബോധ്യം തരും, അത് നിനക്ക് ചേർന്നതല്ല.
Do I have to look at all the cable television programs and make a list of what is good and what is evil and give it to you?
കേബിൾ ടെലിവിഷനിൽ കണ്ടിട്ട് അതിലെ നല്ല പരിപാടികൾ ഏതാണ്, ചീത്ത പരിപാടികൾ ഏതാണ് എന്നതിലൊരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി തരണം.
By the time I give you the list, one more program will come tomorrow. This list will never be up to date.
ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്ക് പുതിയൊരു പ്രോഗ്രാം വന്നിരിക്കും.
I'll be spending all my time making lists.
ഞാൻ എന്റെ സമയം മുഴുവൻ ഇങ്ങനെ പട്ടിക തയ്യാറാക്കാനായിട്ട് ചിലവഴിക്കും.
God says you don't have to waste your time with that.
നീ നിന്റെ സമയം അതിനുവേണ്ടി പാഴാക്കരുതെന്ന് ദൈവം.
Tell them to receive the Holy Spirit.
അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും.
The Holy Spirit will tell them as soon as they see something, even if he was only born again yesterday, he'll know that's wrong.
പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ബോധ്യം കൊടുക്കും. അവരെ തലേന്ന് മാത്രമാണ് വീണ്ടും ജനം പ്രാപിച്ചവരാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യം നൽകും, ഇത് നിനക്ക്
തന്നെ.
അതാണ് സാത്താന്റെ മറ്റൊരു തന്ത്രം.
Another thing I want you to see here.
മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി.
Satan came to Eve, verse 6, through her physical senses.
അവളുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങളിലൂടെയാണ് സാത്താൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാണാനുള്ള താല്പര്യം.
You have got to be very careful of your bodily senses.
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് നാം വളരെ ബോധവാന്മാരായിരിക്കണം.
Satan can come to you through the desire for food.
ഭക്ഷണത്തിനുള്ള ആഗ്രഹത്തിലൂടെ സാത്താൻ നിന്റെ അടുത്തേക്ക് കടന്നു വരുവാനൊക്കെ.
That's one reason I believe why it is good to fast once in a while.
അതുകൊണ്ടാണ് വല്ലപ്പോഴും ഉപവസിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയാറുള്ളത്.
Those of you who never fast in your whole life,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഉപവസിച്ചിട്ടില്ല.
Now, if you are sick and you have to eat, that's another thing. I'm not talking about such people.
നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ ഉപവസിക്കേണ്ടി വന്നു എന്നുള്ള അതല്ല ഞാൻ പറയുന്നത്.
If you are sick and you have to eat. Because you're sick, you have to eat.
നിങ്ങൾ രോഗികളാണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ട്.
There's nothing wrong with that.
അതിൽ തെറ്റൊന്നുമില്ല.
But if you're a healthy person,
പക്ഷേ നിങ്ങൾ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ,
and you never fast,
നിങ്ങൾ ഒരിക്കലും ഉപവസിച്ചിട്ടില്ലെങ്കിൽ,
I'll tell you what John Wesley said.
ഞാൻ ജോൺ വെസ്ലി പറഞ്ഞ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി.
He said, a man who never prays is not a Christian, and a man who never fasts cannot be a Christian.
ഒരിക്കലും ദൈവത്തെ പുകഴ്ത്താത്തവനോ ഉപവസിക്കാത്തവനോ ക്രിസ്ത്യാനിയല്ല.
One who doesn't pray.
പ്രാർത്ഥിക്കാത്തവനോ ഉപവസിക്കാത്തവനോ ക്രിസ്ത്യാനിയല്ല എന്നാണ് ജോൺ വെസ്ലി.
That's not God's word. It's what John Wesley said.
അത് ദൈവത്തിന്റെ വാക്കുകളല്ല, ജോൺ വെസ്ലിയുടെ വാക്കുകൾ.
He said it strongly to emphasize the importance of it.
ഉപവാസത്തിന്റെ പ്രാധാന്യതയിലേക്ക് വിരൽ ചൂണ്ടുവാനാണ് ജോൺ വെസ്ലി.
The only thing is people should not know about it. We should never tell others about it.
മറ്റുള്ളവരെ അത്. പക്ഷേ ഭക്ഷണത്തിന് നിങ്ങളുടെ മേലുള്ള ആ അദമ്യമായ ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾ പലരും ബോധവാന്മാർ.
That's why you complain when the food is not up to the mark.
അതുകൊണ്ടാണ് ഭക്ഷണം വേണ്ടത്ര നിലവാരത്തിലുള്ളതല്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെടുന്നത്.
That's why you make life miserable for your wife because she always has to cook tasty food.
അങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ ഒരു ജീവിതം ഭാരമുള്ളതാക്കി തീർക്കുന്നത്. എപ്പോഴും അവൾ നല്ല ഭക്ഷണം തയ്യാറാക്കണം.
There's nothing wrong in enjoying tasty food.
നല്ല ഭക്ഷണം ആസ്വദിക്കുന്നത് അതിൽ തന്നെ തെറ്റൊന്നുമില്ല.
You must not be a slave to that.
പക്ഷേ നിങ്ങൾ അതിനൊരു അടിമയായി പോകരുത്. നിങ്ങൾ
food is for the stomach.
ഭക്ഷണം വയറിനു വേണ്ടി.
Stomach is for food.
ഉദരം ഭക്ഷണത്തിന് വേണ്ടിയുള്ളത്.
But God will destroy both of them one day.
പക്ഷേ രണ്ടിനെയും ദൈവം ഒരു നാൾ നശിപ്പിക്കും.
So he says in 1 Corinthians 6, I am not going to be a slave to stomach or food.
ഒന്ന് കൊരിന്ത്യർ 6 ൽ പൗലോസ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഉദരത്തിനോ ഭക്ഷണത്തിനോ അടിമയാകുകയില്ല എന്നാണ്.
And it says in Philippians 3 about some people whose God is their stomach.
ഫിലിപ്പിയർ 3 ൽ പൗലോസ് പറയുന്നത് ചിലരുടെ ദൈവം വയറ് എന്നാണ്.
How can your God be your stomach?
എങ്ങനെയാണ് വയറ് ദൈവമായിരിക്കുക?
Some people's God is their small taste buds on their tongue.
ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവം അവരുടെ നാക്കിലെ രുചികൾ തിരിച്ചറിയാനുള്ള ചില ഭക്ഷണം നിങ്ങൾ ആസ്വദിക്കുന്നു.
And the God who sits on their tongue is not very happy.
നാവിലെ ഇരിക്കുന്ന ദൈവം അതിനെക്കുറിച്ച് വളരെ.
And the God makes them angry with whoever cooked that food.
ആ ഭക്ഷണം തയ്യാറാക്കിയവനെതിരെ ആ ദൈവം ഉടനെ കോപിക്കുന്നു.
Dangerous to upset God. It's dangerous to upset God.
ദൈവത്തെ കുഴപ്പത്തിലാക്കുന്നത് വളരെ കുഴപ്പം.
So if your God sits on your tongue, you wives better be careful if your husband's God sits on his tongue.
നിങ്ങളുടെ ഭർത്താവിന്റെ ദൈവം തന്റെ നാവാണെങ്കിൽ ഭാര്യമാർ വളരെ സൂക്ഷിക്കണം.
You know, Remember, Satan came to Eve with the temptation for food. He came to Jesus with the temptation for food.
ഭക്ഷണത്തിനുള്ള ആ പരീക്ഷണത്തിലൂടെയാണ് ഹവ്വയുടെ അടുത്ത് സാത്താൻ വന്നത്. യേശുക്രിസ്തുവിനെയും അങ്ങനെയാണ് സാത്താൻ.
Can you overcome that temptation?
നിങ്ങൾക്ക് ആ പരീക്ഷയെ അതിജീവിക്കാനേ
കഴിയൂ. There was a time when Jesus was very hungry and he had to speak to a Samaritan woman. He forgot all about his food and he helped that woman.
യേശുക്രിസ്തുവിനെ ഒരിക്കലും വിശന്നു. പക്ഷേ അവനെ ചമരിയക്കാരിയായ ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ മറന്നുപോയി.
And at the end of it, he didn't even feel hungry.
അതിനു ശേഷം അവളോട് സംഭാഷിച്ചു കഴിഞ്ഞതിനു ശേഷം.
Have you ever had that experience in your life?
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
Where you were hungry and somebody came to see you.
നിങ്ങൾ വളരെ വിശന്നിരിക്കുന്നു, ആ സമയത്ത് ഒരാൾ നിങ്ങളെ കാണാൻ.
And instead of telling him to rush out, you spent time with him.
അവ പുറത്തു പോകാൻ അവനോട് പറയാതെ നിങ്ങൾ വിശപ്പ് സഹിച്ചിരുന്ന് അവനോട്.
And at the end of 2 hours,
രണ്ടു മണിക്കൂറിന് ശേഷം,
you're not hungry.
നിങ്ങൾക്ക് വിശപ്പേയില്ല.
Because you helped a needy soul.
കാരണം ആവശ്യത്തിലിരുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ.
If you have never experienced that even once, I tell you, you have missed something in life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഒരു കാര്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
Lots of you have to say you have never experienced that once.
ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു.
Ask God to help you have at least one experience like that before you die.
മരണത്തിന് മുമ്പ് ഒരു അവസരമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
Don't make food your God.
ഭക്ഷണത്തെ നിങ്ങളുടെ ദൈവമാക്കി മാറ്റരുത്.
Through food, Satan tempted Eve.
ഭക്ഷണത്തിലൂടെയാണ് സാത്താന് ഹവ്വായെ പരീക്ഷിച്ചത്.
Through what she saw.
അവൾ കണ്ട ഒരു കാര്യത്തിലൂടെ.
It was a delight to the eye.
അവൾ കണ്ണുകൾക്ക് അത് വളരെ കാമ്യമായിട്ടാണ് അവൾക്ക് തോന്നിയത്.
Be careful, particularly men, of women who are a delight to the eye.
കണ്ണുകൾക്ക് ഒരു മനോഹര കാഴ്ചയായിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പുരുഷന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
And sisters, be careful when you see something in the shop window which is a delight to your eyes to buy.
സാരിക്കടയിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ആകർഷകമായ എന്തെങ്കിലും കണ്ടാൽ സഹോദരിമാർ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
Temptation to both,
delight
to the eye.
രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ വളരെ
I'm not saying you should not buy what you need.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങരുതെന്നല്ല ഞാൻ.
I'm saying don't buy what is useless.
പ്രയോജനമുള്ളത് നിങ്ങൾ വാങ്ങി, പ്രയോജനമില്ലാത്തത് നിങ്ങൾ വാങ്ങിക്കരുത്.
A person who has 100 saris hanging in the cupboard, why do they need 101st sari?
100 സാരികൾ കബോർഡിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സഹോദരി 101st ഒരു സാരി കൂടെ വില കൊടുത്ത്
വാങ്ങിയാൽ. I cannot understand it.
എനിക്ക് അതെന്താണെന്ന് മനസ്സിലാകും.
Maybe I'm not a woman, so I don't understand it.
ഞാൻ ഒരു സ്ത്രീ അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക്
അതൊന്നും. But even if I were a woman, I don't think I'd be like that.
പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല.
I can't understand it.
എനിക്ക് അത് മനസ്സിലാവുന്നില്ല.
That is only to show other people, not for glorifying God.
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി.
Be careful of things that are a delight to the eye.
നമ്മുടെ കണ്ണുകൾക്ക് മനോഹരമായി തോന്നുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച്
ജാഗ്രത.
നമ്മുടെ വയറിന് കാര്യമായി.
There are so many things in the world that I can enjoy, like a sunset or flowers, beautiful things.
ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് നമുക്ക് ആസ്വദിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു സൂര്യാസ്തമയം, ഒരു.
I'm not saying we shouldn't enjoy them.
നാം അതൊന്നും ആസ്വദിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്.
There are many clear, clean, pure things.
വളരെ നല്ല, തെറ്റൊന്നുമില്ലാത്ത ധാരാളം
കാര്യങ്ങൾ. But remember, Satan can tempt us through these things.
പക്ഷേ ഈ കാഴ്ചകളിലൂടെയും
through our passions,
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ, നമ്മുടെ ഇച്ഛകളിലൂടെ.
Then I want to show you something else.
മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ.
Satan tempted the woman to rebel against authority.
അധികാരത്തിനെതിരെ മത്സരിക്കുവാന് സാത്താൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചു.
Didn't look like that.
അത് അങ്ങനെ തോന്നുകയില്ല.
He didn't tell her, now listen, you got a husband, don't worry about him, he's stupid, don't waste your time going and consulting him.
സാത്താന് ആക്ഷരീകമായിട്ട് അവളോട് പറഞ്ഞില്ല, നിനക്കൊരു ഭർത്താവുണ്ട്, പക്ഷെ അവനൊരു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലാത്തവനാണ്, അവനോട് സമയം
ചെലവഴിക്കുന്നത്. ആ
ഭർത്താവിനെ കുറിച്ച് അവൻ സംസാരിച്ചതേയില്ല.
അവൾക്കൊരു
ഭർത്താവ് ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കാൻ
തക്കവണ്ണമാണ്.
നീ വിവേകമുള്ള ഒരാളല്ലേ, നിനക്ക് പ്രായപൂർത്തിയല്ലേ, നിനക്കൊരു തീരുമാനം എടുക്കരുത്. അവള് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് സങ്കല്പിക്കുക.
Well, God has given me a head. Let me just ask him 1 minute and then I'll come back.
ഓ, ഈ ദൈവം എനിക്ക് ഏതായാലും ഒരു ഭർത്താവിനെ തന്നിട്ടുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തോട് പോയി ഒരു വാക്കൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് അവൾ പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യം.
You know, there is a law that God gave Israel in the book of Numbers.
സംഖ്യാപുസ്തകത്തിലെ ദൈവം ഒരു കൽപ്പന കൊടുത്തിരിക്കുന്നത്
എങ്ങനെയാണ്? That if a husband hears his wife making a promise.
ഭാര്യ ഒരു വാഗ്ദത്തം ഒരു 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 നേർച്ച നേരുന്നത് ഭർത്താവ് കേൾക്കാനിടയായി.
The husband doesn't agree with it.
ഭർത്താവ് ആ നേർച്ചയോട് യോജിക്കുന്നില്ലെങ്കിൽ
immediately he can cancel it.
ഉടനെ തന്നെ അത് അത് റദ്ദായി പോകും.
You should do that.
നിങ്ങൾ അങ്ങനെ ചെയ്യാം.
If you hear your wife saying some stupid thing to somebody on the telephone, you please cancel it in Jesus' name right now.
നിങ്ങളുടെ ഭാര്യ ടെലിഫോണിലൂടെ മറ്റുള്ളവരോട് അസംബന്ധമായ ഏതെങ്കിലും കാര്യം വാഗ്ദാനം
നടക്കുന്നുണ്ടെങ്കിൽ She is a weaker vessel.
അവള് ഒരു ബലഹീന പാത്രമാണല്ലോ.
If you keep quiet, you have accepted it.
നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നാൽ ഭാര്യയുടെ ആ വാഗ്ദാനത്തെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്.
You say, no, I don't agree with that, Lord.
ഉടനെ തന്നെ നിങ്ങൾ പറയണം, ഞാൻ അതിനോട് യോജിക്കുന്നില്ല.
Lord, I cancel that.
കർത്താവേ, ഞാൻ അതിനെ റദ്ദാക്കുന്നു എന്ന് പറയണം.
Good.
അത് നന്നായിരിക്കും.
Satan tempts woman to take a decision on her own when she's got a husband.
അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ തനിയെ ഒരു തീരുമാനം എടുക്കാൻ സാത്താൻ അവളെ പ്രേരിപ്പിച്ചു.
I'm not talking about things relating to God.
ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല.
One time a woman can disobey her husband is when she's obeying God.
ഒരിക്കലും ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ ദൈവത്തെയും ഭാവിയിൽ
അനുസരിക്കാതിരുന്നാൽ. There is one area where a woman is permitted to disobey her husband. It is where she has to obey God. Yeah. Here is where a woman is permitted to disobey her husband.
തന്റെ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുള്ള ഒരു മേഖല ഇതാണ്.
Only one area.
ഒരേ ഒരു മേഖലയിൽ മാത്രമേ
she has to obey God.
ദൈവത്തെ അനുസരിക്കേണ്ടി വരുന്ന ഒരു കാര്യത്തിൽ മാത്രം.
But here she was tempted to rebel against that authority.
പക്ഷേ ഇവിടെ ആ ഭർത്താവ് എന്നുള്ള അധികാരത്തോട് മത്സരിക്കുവാൻ അവൾ
പ്രേരിപ്പിച്ചു.
അതുകൊണ്ട് അവൾ വീണുപോയി.
It's dangerous to rebel against authority.
അധികാരത്തോട് മത്സരിക്കുന്നത് എപ്പോഴും അപകടകരമാണ്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ
ശ്രദ്ധയിൽപ്പെടുത്തുവാൻ,
അവൾ അത് പറിച്ച് ഭർത്താവിന് കൊടുത്തു.
റിമെമ്പർ, ദ ടെംപ്റ്റേഷൻ യൂഷ്വലി ക്യാൻ കം ടു അസ് ത്രൂ അവർ ക്ലോസസ്റ്റ് റിലേറ്റീവ്.
മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ
ശ്രദ്ധയിൽപ്പെടുത്തുവാൻ,
അവൾ അത് പറിച്ച് ഭർത്താവിന് കൊടുത്തു.
റിമെമ്പർ, ദ ടെംപ്റ്റേഷൻ യൂഷ്വലി ക്യാൻ കം ടു അസ് ത്രൂ അവർ ക്ലോസസ്റ്റ് റിലേറ്റീവ്.
നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിലൂടെയാണ് നമുക്ക് പലപ്പോഴും പരീക്ഷ ഉണ്ടാകുന്നത്.
Through a wife.
ഭാര്യയിലൂടെ.
Satan was, Jesus was tempted through Peter saying, don't go to the cross.
സാത്താന് പത്രോസിലൂടെയാണ് യേശുവിനെ പരീക്ഷിച്ചത്, നീ ക്രൂശിലേക്ക് പോകരുത് എന്ന്.
So we see that it is through our closest relatives that Satan can come.
നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിലൂടെയാണ് സാത്താന് നമ്മളെ സമീപിക്കുന്നത്.
Your father and mother can come and destroy your marriage.
നിങ്ങളുടെ മാതാവിനോ പിതാവിനോ കടന്നു വന്ന് അത്.
Lord can destroy your marriage.
നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെ ഇല്ലാതാക്കുവാൻ.
Lord, the marriages in India are destroyed by the parents of the husband or the parents of the wife.
ഇന്ത്യയിലെ പല കുടുംബങ്ങളിലെയും വൈവാഹിക ജീവിതം തകരാറാക്കിയത് ഒന്നുകിൽ ഭർത്താവിന്റെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളായിരിക്കും.
ബിക്കോസ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോണ്ട് ബ്രേക്ക് ഓഫ് ദർ എമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദർ പേരന്റ്സ്.
അതിന് കാരണം വിവാഹത്തോട് അനുബന്ധിച്ച് തങ്ങളുടെ മാതാപിതാക്കളോടുള്ള വൈകാരിക ബന്ധം അവർ വിച്ഛേദിക്കുന്നില്ല.
വി കൻ ലവ് ആൻഡ് കെയർ ഫോർ അവർ പേരന്റ്സ് ബട്ട് വി മസ്റ്റ് ബ്രേക്ക് ഓഫ് ദർ എമോഷണൽ അറ്റാച്ച്മെന്റ്.
നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കരുതേണ്ടതായിട്ടുണ്ട്, പക്ഷേ ആ വൈകാരിക ബന്ധം നമ്മൾ ഇല്ലാതാക്കുക തന്നെ വേണം.
ദെൻ വൺസ് ദേ ഹാഡ് സിൻഡ്,
ഒരിക്കൽ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ,
what Satan made them do.
സാത്താൻ എന്താണ് അവരോട് ചെയ്തത്?
It says, no, what he made them do.
എന്താണ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്?
It says they made fig leaves to cover themselves.
അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കാൻ അവർ തുന്നി.
Whenever we sin,
നമ്മൾ എപ്പോഴെങ്കിലും
പാപം ചെയ്താൽ, that's what Satan makes us do.
സാത്താൻ നമ്മൾ എപ്പോഴെങ്കിലും പാപം ചെയ്താൽ,
cover ourselves with our own self-righteousness.
നമ്മുടെ തന്നെ നീതി കൊണ്ട് അതിനെ പൊരിയാനാണ് നമുക്ക് താല്പര്യം.
Why did Jesus curse the fig tree and all the leaves withered up when he came to earth?
എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഒരു കാലത്ത് അവനെ ഒരു അത്തിയെ നോക്കി ചവിക്കുകയും അത് ഉണങ്ങിപ്പോകുകയും?
He was saying these fig leaves are cursed. They cannot protect you.
ഇങ്ങനത്തെ അത്തിയില നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയനീതി അതിന് നിങ്ങളെ പൊതിയാൻ കഴിയില്ല.
God, there's a curse on self-righteousness.
ആ സ്വയനീതിയെ ദൈവം ശപിക്കുന്നു.
Sometimes when we do something wrong,
നാമ ചിലപ്പോഴേ ചിലത് തെറ്റായിട്ട് ചെയ്യും.
We try to cover that up by giving more money to God or going to more meetings or praying more or something like that.
നമ്മൾ ദൈവത്തിന് കൂടുതൽ പണം കൊടുത്തോ കൂടുതൽ യോഗങ്ങൾക്ക് പോയോ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണത കാണിച്ചോ ആ കാര്യത്തെ മറയ്ക്കുവാനേ നാം ശ്രമിക്കുകയാണ്.
That doesn't solve the problem.
അത് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല പ്രിയൻ.
You have to set that matter right.
ആ കാര്യങ്ങളെ അവിടെ തന്നെ തിരുത്തേണ്ടതായിട്ടുണ്ട്.
So self-righteousness is another way in which Satan tempts us.
സ്വയനീതി എന്ന് പറയുന്നത് സാത്താൻ നമ്മെ പരീക്ഷിക്കുന്ന മറ്റൊരു
മാർഗ്ഗം. And then notice another thing.
മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക.
They ran away from God in fear.
അവരെ ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് ഭയത്തോടെ ഓടി.
Instead of going towards God,
ദൈവത്തിന്റെ അടുത്തേക്ക്.
The devil makes us run away in fear, condemnation.
ഓ ദൈവത്തെക്കുറിച്ചുള്ള ഭയത്തിലും കുറ്റബോധത്തിലും
and discouragement.
നിരാശയിലും അധൈര്യത്തിലും.
It's always Satan's weapon.
അതെല്ലാം സാത്താന്റെ ആയുധം.
I want to say to you, no matter how deeply you have sinned, you should be running towards God, not running away from him.
എത്ര മാരകമായ പാപത്തിലാണ് നിങ്ങൾ വീണു പോയതെങ്കിലും സത്യത്തിൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കട്ടെ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഓടി ചെല്ലണം, ദൈവത്തിൽ നിന്ന് ഓടി അകലെ.
Even if you have committed the greatest crime,
ഏറ്റവും വലിയ പാപമാണ് കുറ്റമാണ് നിങ്ങൾ ചെയ്തത്,
you won't get any salvation by running away from God and hiding from him.
ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് നിങ്ങളെ തന്നെ അത്
പൊതിഞ്ഞാൽ നിങ്ങൾക്ക്. Sometimes a brother or sister says, oh, I lived so badly in my home today with my marriage partner, I can't go to the meeting.
ഒരു ഒരു ഭാര്യയോ ഭർത്താവോ പറയുന്നു, ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ എന്റെ ജീവിത പങ്കാളിയോട് ഏറ്റവും മോശമായിട്ടാണ് പെരുമാറിയത്, ഇനി എങ്ങനെയാണ് ഞാൻ ഒരു യോഗത്തിന് പോകുന്നത്.
That's the day you should go to the meeting more than any other day.
ആ ദിവസമാണ് മറ്റേതൊരു ദിവസത്തെക്കാളും നീ മീറ്റിംഗിന്
പോകുന്നത്.
പോകാതെ നീ വീട്ടിലിരുന്നാലേ നീ എന്താണ് ചെയ്യുന്നത്?
And you run away from God.
ദൈവത്തിൽ നിന്ന് നീ ഓടി ഒളിക്കുകയാണ്.
Exactly what Satan wants.
Satan satyathil aagrahikkunnathu.
He says, you're too bad, you can't go to the meeting today.
Oh, nee valare moshamayi poi innum nilakku yogathil poguvane
kadi. That's like telling a wounded person in a road accident, listen, you're in very bad shape, don't go to the hospital, first let's clean you up and then afterwards when you're a little better go to the hospital.
Oru apagadathile parikkettu maaragamayi parikkettu road arigil kidakkunna oralodu parayiyana, oh ninne aagapada choreyokku purandu vruthigadayirikkunu, namukku idokka pangi aakkiyathinu shesham maatram ആശുപത്രിയിൽ പോയാൽ മതി.
You go to the hospital after you get better or when you are really sick.
ആശുപത്രിയിൽ നിന്നെ എപ്പോഴാണ് കൊണ്ടുപോകേണ്ടത്? നിനക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോഴല്ലേ.
So the more sick you are, the more you need to go into God's presence.
നീ ഏറ്റവും കൂടുതൽ രോഗാതുരനായിരിക്കുമ്പോഴാണ് നീ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടത്. അതിൽ നിന്ന് മോചനം നേടുവാൻ.
One last thing.
ഒരു അവസാനമായി ഒരു കാര്യം കൂടെ.
The other thing the devil did.
സാത്താൻ ചെയ്ത മറ്റൊരു കാര്യം.
To make the man blame his wife.
ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുവാനും.
When we do something wrong,
നാം എന്തെങ്കിലും
തെറ്റ് ചെയ്യുമ്പോൾ, it's a tremendous temptation to blame somebody else.
മറ്റൊരാളെ കുറ്റം ചാരുവാനും നമ്മിൽ അദമ്യമായ അടക്കം.
All of us have that habit. Children have that habit.
ഓ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നു.
No, children have that habit.
കുഞ്ഞുങ്ങൾക്ക് ആ ഒരു
താല്പര്യം. Parents have that habit.
മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത കാണും.
And all lot of Christians have that habit.
മിക്ക ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ഒരു
blame somebody else.
മറ്റൊരാളെ കുറ്റപ്പെടുത്തുക.
When something goes wrong, even in a conference, try to find somebody to put the blame on.
എന്തെങ്കിലും ഒരു കുറ്റം പറ്റിയാൽ, ഒരു കോൺഫറൻസിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ അതിന് ബലിയാടാക്കാൻ ഒരാളെ കണ്ടെത്താനാണ് താല്പര്യം.
When you are dry and boring when you speak in the meeting, blame somebody else.
നീ സംസാരിക്കുമ്പോൾ നീ ഏറ്റവും വിരസമായിട്ടാണ് സംസാരിച്ചതെങ്കിൽ നീ ഉടനെ അതിന് പഴി ചാരുവാൻ ഒരാളെ.
The brothers and sisters are very hard, that's why it's like that.
ഓ സഹോദരി സഹോദരന്മാരൊന്നും പ്രാർത്ഥിക്കാതെ ഇന്ന് വളരെ കലഗംഭീരരായിട്ട്
വന്നിരുന്നു.
അല്ലെങ്കിൽ സാത്താനെ നീ കുറ്റപ്പെടുത്തും. ഏതായാലും നിന്റെ കാര്യം വളരെ സുരക്ഷിതമാണ്.
You'll never get salvation as long as you blame somebody else.
മറ്റൊരാളെ കുറ്റപ്പെടുത്തിയാലേ നിനക്കൊരിക്കലും.
You'll remain the same boring person for 50 years because you have never started blaming yourself.
നിന്നെ തന്നെ കുറ്റപ്പെടുത്താത്തത് കൊണ്ട് 50 കൊല്ലം കഴിഞ്ഞാൽ നീ പിന്നെയും ആ പഴയ വിരസനായ പ്രസംഗങ്ങളിൽ.
I find a lot of people never change.
ഞാൻ ഒരിക്കലും മാറാത്ത ആളുകൾ.
Husbands who never change.
ഭർത്താക്കന്മാർ
ഒരിക്കലും 20, 30, 40
വർഷം കഴിഞ്ഞാലും യാതൊരു
മാറ്റവും.
അവർ 50 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് കേട്ടതുപോലെ തന്നെ വിരസരായി തുടരുന്നു.
വൈ
എന്തുകൊണ്ടാണ്?
One reason. They are always blaming somebody else.
അവരെപ്പോഴും മറ്റൊരാളെ കുറ്റപ്പെടുത്തും.
You want to change?
നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ?
Get rid of this habit.
ഈ ഒരു മനോഭാവം ഉപേക്ഷിച്ചു കളയുക.
There is salvation.
അവിടെയാണ് രക്ഷയിരിക്കുന്നത്.
God said to Adam.
ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു.
I am going to send my son and he will crush Satan under his feet.
ഞാൻ എന്റെ പുത്രനെ അയക്കും. 15-ാമത്തെ വാക്യത്തില് അവൻ നിന്റെ തല തകർക്കും, സാത്താന്റെ തല തകർക്കും.
There is a solution for everything.
എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്.
God has already found a solution for your problem.
നിന്റെ പ്രശ്നത്തിന് ദൈവം നേരത്തെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി.
He made a provision before you sin.
നീ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അതിനൊരു ഉപാധി.
Satan can be crushed under your feet.
സാത്താനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും.
Believe it.
അത് വിശ്വസിക്കുന്നുവോ?
Say, Lord, I want to be alert to Satan's schemes from now on.
കർത്താവെ, ഇന്ന് മുതൽ സാത്താന്റെ പദ്ധതികളെ കുറിച്ച്, തന്ത്രങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കും ഞാൻ.
I believe you.
ഞാനെന്നെ
വിശ്വസിക്കുന്നു. In Jesus' name, Satan will be under my feet.
യേശുവിന്റെ നാമത്തിൽ സാത്താൻ എന്റെ കാൽ കീഴിലായിരിക്കും.